നാരായണാഖിലഗുരു ഭഗവാൻ നമസ്തേ. ഗുരുവായൂരപ്പ ശരണം.
നാരായണ.
എല്ലാവർക്കും നമസ്കാരം. അച്ചൻകുട്ടി മാഷ്ക്ക് പ്രത്യേക നന്ദി. ഹ്രസ്വമായ ഒരു മുഖപുര നൽകി അദ്ദേഹം. ഗുരുവായൂരുള്ളവർക്ക് എന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. പുറത്തുനിന്ന് വന്നിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് മാഷ് അത് പറഞ്ഞത്. വളരെ എന്താ പറയുക, ഭാഗ്യം അല്ലെങ്കിൽ സന്തോഷം അതൊക്കെ തോന്നുന്ന ഒരു അവസരമാണ് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ വന്നിരുന്ന് പ്രഭാഷണം ചെയ്യാൻ തോന്നി. ഞാൻ ഈ വേദിയിൽ അനേക പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്, പക്ഷേ എൻ്റെ ആദ്യത്തെ പ്രഭാഷണം. ഒരുപാട് പ്രസംഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഞാൻ തുടങ്ങിയത് ഗുരുവായൂരുന്നാണ്. പൈതൃകത്തിൻ്റെ വേദിയിൽ 2018 യാദൃശ്ചികമായിട്ട് വിദേശത്തു നിന്ന് വന്ന സമയത്ത് നരസിംഹതത്വം പറഞ്ഞുകൊണ്ടാണ് ഞാനൊരു ആക്സിഡൻ്റൽ പ്രഭാഷകനായിട്ട് മാറുന്നത്. അപ്പോഴൊക്കെ ഭഗവാൻ എന്നെ ഇങ്ങനെ പല സ്ഥലത്തേക്ക് ഇങ്ങനെ പറഞ്ഞയച്ച് പറഞ്ഞയച്ച് അവസാനം ഇന്നാണ് ഇവിടെ എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ദേവസ്വത്തു നിന്ന് ഇങ്ങനെ വൈശാഖമാസം ആണ്, നരസിംഹ ജയന്തിക്ക് പ്രഭാഷണം വേണമെന്ന് പറഞ്ഞപ്പോൾ മറ്റൊരു തിരക്ക് കാരണം ആ ദിവസം എനിക്ക് സാധിച്ചില്ല. അപ്പോൾ ഇനിയൊരു തീയതി നിശ്ചയിച്ചപ്പോൾ ഇന്നേ ദിവസം നരസിംഹത്തിനെ കുറിച്ച് പറയുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ എന്താ പറയുക എന്നുള്ള ചിന്ത വന്നു. ശാസ്ത്രങ്ങളാണെങ്കിലും പുരാണങ്ങളാണെങ്കിലും ഇപ്പോൾ ഭഗവത്ഗീത, ഭാഗവതം, നാരായണീയം ഇതൊക്കെ പറയാൻ മഹാപണ്ഡിതന്മാരായിട്ടുള്ള മഹത്വക്കളും ആചാര്യന്മാരും നമ്മുടെ ഇടയിൽ ധാരാളം ഉണ്ട്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നത് മഹതതിക്രമം എന്ന് പറയും. നമ്മൾ മഹാന്മാരെ അതിക്രമിക്കുക എന്ന് പറയുന്ന, പ്രത്യേകിച്ച് ഗുരുവായൂർ പോലുള്ളൊരു വേദിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റാരെക്കാട്ടിലും ഭഗവാൻ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങോട്ട് എന്താ പറയണത് എന്ന്. എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തന്നെയാണ് എൻ്റെ നാക്കിലിരുന്ന് സംസാരിക്കണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹം സംസാരിക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് എത്തും. അദ്ദേഹം അല്ല സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അതൊരിക്കലും നമ്മുടെ ആത്മാവിലേക്ക് ചെല്ലില്ല എന്ന് കരുതുന്ന ഒരാളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ നമ്മളെപ്പോലെ ഒരു വ്യക്തിയാണ്. ഭഗവാൻ പരമാത്മാവാണ്, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആളാണ്. പക്ഷെ ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെയും നിങ്ങളെയും പോലെ കാണാവുന്ന, തൊടാവുന്ന, സംസാരിക്കാവുന്ന, സ്നേഹിക്കാവുന്ന, കലഹിക്കാവുന്ന, പ്രണയിക്കാവുന്ന, വാത്സല്യത്തോടു കൂടിയിട്ട് ചേർത്ത് പിടിക്കാനാവുന്ന ഒരു മനുഷ്യനാണ് ഭഗവാൻ എന്നെ സംബന്ധിച്ചിടത്തോളം. മനസ്സുള്ളവനാണ് മനുഷ്യൻ. നമ്മളിൽ ആരും യഥാർത്ഥ മനസ്സുള്ളവരാണ്. നമ്മളൊന്നും മനുഷ്യന്മാരല്ല. ആഗ്രഹിക്കുന്നവർക്ക് ഏത് രൂപത്തിലും, അത് കുട്ടിയാവട്ടെ, കാമുകനാവട്ടെ, സഹോദരനാവട്ടെ, അച്ഛനാവട്ടെ, ജ്യേഷ്ഠനാവട്ടെ, അനിയനാവട്ടെ, ഗുരുനാഥനാവട്ടെ, ഭഗവാൻ സദാ ഈ പരിസരങ്ങളിൽ നടന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ദീപാരാധന കഴിഞ്ഞിട്ട് അദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നുണ്ടാവും ഈ ആൾക്കൂട്ടത്തിനിടയിൽ എന്ന് എനിക്ക് ഉറപ്പാണ്. അങ്ങനെയുള്ള ഭഗവാന്റെ മഹാമഹിമ എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നിൽക്കുന്നത്? യാദൃശ്ചികമാവാം. ഞാൻ ഗുരുവായൂരപ്പൻ്റെ ഒരു ഡോക്യുമെൻ്ററി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അഖിലം മന്ദിരം എന്ന് പറഞ്ഞിട്ട്. പലരും കണ്ടു കാണും. അതിൽ 2 എപ്പിസോഡേ വന്നിട്ടുള്ളൂ. 3rd എപ്പിസോഡ് വിഗ്രഹമാണ് വിഷയം, അത് വരണേ ഉള്ളൂ. ആ വിഷയം ഭഗവാൻ മുൻകൂട്ടി തന്നെ ഒരു ട്രെയിലർ പോലെ പറയിപ്പിക്കുകയാണ് വസ്തുത. അപ്പോൾ ദേവസ്വത്തു നിന്ന് ഒരു വിഷയം എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് മനസ്സിൽ തോന്നി, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വസ്തു ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം. അതിനെനിക്കറിയുന്ന രീതിയിൽ ഞാൻ പറയാം. അതിൽ എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ ഒക്കെ തോന്നി, അതെൻ്റേത് മാത്രമാണ്. അതിലെന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ അത് ഗുരുവായൂരപ്പൻ തരണമാണ്. കാരണം ഈ പ്രദേശം ഇത്രയ്ക്ക് മഹിമയാർന്നതാവാനുള്ള കാരണം ആ വിഗ്രഹം ഇവിടെ വന്നിരുന്നത് കൊണ്ട് മാത്രമാണ്. അത് മറന്നു പ്രവർത്തിക്കുന്നതാണ് ഏറ്റവും വലിയ അപകടം. ആ വിഗ്രഹം ഇവിടെ ഇരിക്കുന്നിടത്തോളം ഈ സ്ഥലത്തിന് മഹിമയുണ്ടാവും. കാരണം ഈ വിഗ്രഹത്തിനൊരു സ്വഭാവമുണ്ട്, ഇത് കാലാകാലത്ത് സ്ഥലം വിട്ട് കളയും. നമ്മുടെ കാലാകാലങ്ങൾ എന്ന് പറഞ്ഞാൽ 50 കൊല്ലം, 60 കൊല്ലം, 100 കൊല്ലം, 1000 കൊല്ലം എന്നല്ല. അദ്ദേഹം ഒരു സ്ഥലത്ത് ഉറച്ചിരുന്ന ചരിത്രമില്ല. എന്ന് നിർമ്മിച്ചു എന്നറിയപ്പെടാൻ ഒരു രേഖ പോലും ഇല്ലാത്ത ഒരു വിഗ്രഹം. പണ്ടൊരു ലൈവില് ഞാൻ ഇവിടെ ഗുരുവായൂർ വെച്ചിട്ട് യാദൃശ്ചികമായിട്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഭഗവാന്റെ ഈ വിഗ്രഹത്തിന്റെ മെറ്റീരിയലിനെ കുറിച്ചായിരുന്നു. ഞാൻ അതിലേക്ക് വരാം. അതതിൻ്റെ ശാസ്ത്രമാണ്. പുരാണം എടുത്തു നോക്കുമ്പോൾ നമുക്ക് ശരിക്കും ഒരു പ്രത്യേകിച്ച് ഒരു റെഫറൻസ് ഒന്നും കിട്ടില്ല. ഇപ്പം നാരദ പുരാണത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിനെ കുറിച്ചുണ്ട് എന്ന് പല രേഖകളിലും കണ്ടിട്ടുണ്ട്, പല ആർട്ടിക്കിളുകളിലും കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ സൂക്ഷ്മമായിട്ട് തിരഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ആരോ ഒരാൾ ഒരുക്കി എഴുതിയതിനെ പകർത്തി എഴുതിയിട്ട് നമ്മളതൊക്കെ ആരും പോയിട്ട് മൂലഗ്രന്ഥം വായിച്ചു നോക്കുന്നില്ല. എന്നാൽ ആരും പറയാത്തൊരു ഗ്രന്ഥം അപ്പുറത്ത് കിടപ്പുണ്ട്, ഗുരുവായൂപുര മഹാത്മ്യം എന്ന് പേരുള്ളൊരു സംസ്കൃതത്തിൽ ഒരു ചെറിയ ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥം ജരൽക്കാരു എന്നു പേരുള്ള മഹർഷിയുടെ, അദ്ദേഹത്തിൻ്റെ പത്നി വാസുകിയുടെ സഹോദരിയായിട്ടുള്ള മാനസ എന്നു പേരുള്ള നാഗദേവത, ആ അമ്മയുടെ മകനായിട്ടുള്ള ആത്രേയൻ എന്ന് പറയുന്ന മഹർഷി ജനമേജയൻ ഉപദേശിക്കുന്ന രൂപത്തിലുണ്ട്. ഈ ജരൽക്കാരു എന്ന പേര് ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യമായിട്ട് കൊടുക്കാറുണ്ട്. അതായത് അവരുടെ സ്നേഹബന്ധം കാരണം ഭാര്യയും ആ പേരിലാണ് അറിയപ്പെടുന്നത്. അവരുടെ പുത്രനായിട്ടുള്ള ആത്രേയനാണ് സർപ്പങ്ങളെ ജനമേജയൻ്റെ കോപത്തു നിന്ന് രക്ഷിച്ചത്. ജനമേജയൻ്റെ കോപം എന്തുകൊണ്ടാണെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം, പരീക്ഷത്തിനെ തക്ഷകൻ ദംശിച്ചതുകൊണ്ടാണ്. അങ്ങനെ ജനമേജയൻ സർപ്പസത്രം നിർത്തിയതിന് ശേഷവും അതികഠിനമായിട്ടുള്ള സർപ്പകോപം കൊണ്ട്, നമ്മൾ മലയാളികൾക്ക് സർപ്പകോപം പുതുമയൊന്നുമല്ല, അപ്പോൾ സർപ്പകോപം കൊണ്ട് കുഷ്ഠരോഗം ബാധിച്ചിട്ട് വളരെയധികം കഷ്ടപ്പെടുമ്പോൾ ആത്രേയ മഹർഷി ഉപദേശിച്ചു കൊടുക്കുന്നത്, ഇങ്ങനൊരു വിഗ്രഹം ഇരിക്കുന്ന സ്ഥലമുണ്ട് അംബാപുരം എന്നാണ് അതിനെ വിളിക്കുന്നത്, അതായത് ദേവിയുടെ സ്ഥലം എന്നാണ് പറയുന്നത്. ഈ ഇടത്തരികത്തുകാവലമ്മയുടെ സ്ഥലമാണിതെന്നാണ് പറയുന്നത്. ആ അംബാപുരത്ത് ചെന്നിട്ട് അവിടെ ഇരിക്കുന്ന മഹാവിഷ്ണുവിനെ ഭജിക്കാനാണ് പറയുന്നത്. അങ്ങനെ ആ കുഷ്ഠരോഗത്തിൽ നിന്ന് മുക്തി നേടാൻ ജനമേജയൻ ഉപദേശിക്കുന്നതാണ് ഗുരുവായൂർ ക്ഷേത്രത്തിനെ കുറിച്ചുള്ള ഏറ്റവും പൗരാണികമായിട്ടുള്ള ഒരു കഥ. ബാക്കി അതിനു മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെ ആ വിഗ്രഹം ഇവിടെ വന്നു എന്നുള്ളത് പ്രസിദ്ധമായ കഥയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ആ വരവിനും അത്രയധികം വെളിച്ചം വീശപ്പെടാത്ത ചില ഭാഗങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മൾ പറയും വേദങ്ങൾ അപൗരുഷയാണെന്ന്, മനുഷ്യൻ ഉണ്ടാക്കിയിട്ടുള്ളതല്ല. അത് എന്നുണ്ടായിന്ന് വെച്ചാൽ ആർക്കും അറിയില്ല. അതുണ്ട്, ഉണ്ടാക്കിയിട്ട് വെച്ചാൽ ഉണ്ട്, അത് ഉണ്ടായതാണ്. ഓരോ കാലത്ത് പ്രളയം കഴിഞ്ഞ് വീണ്ടും വരുമ്പോൾ അത് താനെ വെളിപ്പെടുന്നു. മന്ത്രങ്ങളെ കണ്ടെത്തിയവരെയാണ് നമ്മൾ പറയുക, അല്ലേ? ദ്രഷ്ടാക്കളെന്നാണ് പറയുക, അല്ലാണ്ട് മന്ത്രം സൃഷ്ടിച്ച ആളെന്ന് പറയില്ല. ഇന്നൊക്കെ മന്ത്രം മാനുഫാക്ചർ ചെയ്തിട്ട് ഉപദേശിച്ച് കൊടുക്കുന്നുണ്ട്, അത് വേറെ തമാശയാണ്. പുതിയ പുതിയ മന്ത്രങ്ങൾ, നാരും കേൾക്കാത്ത മന്ത്രങ്ങളൊക്കെ ഉപദേശമായിട്ട് കിട്ടുന്നുണ്ട്. ഇതല്ല യഥാർത്ഥ മന്ത്രങ്ങൾ പ്രപഞ്ചത്തിലുള്ളത്. മഹാദേവൻ 64 കോടി മന്ത്രങ്ങൾ ഡക്കേന്ന് സൃഷ്ടിച്ചു എന്ന് പറയുന്നുണ്ട്. ആ മന്ത്രങ്ങളിലൊക്കെ ദ്രഷ്ടാക്കളായിട്ട് അത് പ്രപഞ്ചത്തിലുണ്ട്. നമ്മൾ ആർക്കൊക്കെ ഒരാൾക്കത് കിട്ടും, ആദ്യം കിട്ടുന്ന ആൾ ഇപ്പോൾ ഗായത്രിയുടെ ദ്രഷ്ടാവ് എന്ന് പറഞ്ഞാൽ വിശ്വാമിത്രനാണ്. അതേപോലെ മന്ത്രങ്ങൾ മാത്രമല്ല, ചിലപ്പോൾ വിഗ്രഹങ്ങളും അപൗരുഷയമായിട്ട് സംഭവിക്കും. ഇത് ആരുണ്ടാക്കിയെന്ന് അറിയാത്തതുകൊണ്ട് പൗരാണികരത് വിശ്വകർമാവ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. വിശ്വകർമാവ് എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം സ്രഷ്ടാവ് എന്നേ അർത്ഥമുള്ളൂ. അതൊരു കോട്ടുളിയും ചുറ്റികയും പിടിച്ചിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞൊരു ദേവശില്പി ആവണമെന്ന് ഒരു നിർബന്ധമില്ല. വിശ്വകർമ്മ എന്ന ശബ്ദം കൊണ്ട് വിശ്വത്തെ സൃഷ്ടിച്ചവൻ, വിശ്വത്തെ സ്വന്തം കർമ്മമായിട്ട് നടത്തിക്കൊണ്ടുവന്നു എന്നേ അർത്ഥമുള്ളൂ പ്രപഞ്ചത്തിനെ. അത് ഭഗവാൻ തന്നെ. അപ്പൊ എന്നോ വൈകുണ്ഠത്തിലുണ്ടായിരുന്നൊരു വിഗ്രഹം ഇതാര് നിർമ്മിച്ചു എന്ന് ചോദിച്ചാൽ അറിയില്ല. ഭഗവാൻ ഒരു സ്വഭാവമുണ്ട്, ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട വസ്തുക്കളാണ് മറ്റുള്ളവർക്ക് കൊടുക്കുക. നമ്മൾ നമുക്ക് ആവശ്യമില്ലാത്ത വസ്തുക്കളാണ് കൊടുക്കുക. ഗുരുവായൂരപ്പൻ വരുന്ന പശുക്കളിൽ 99% ഗോശാല ഗോസമ്പത്ത് എന്നൊക്കെ നമ്മൾ പറയും, സങ്കടം തോന്നും. ഇവിടെ എപ്പോഴും കാണണേണ്. അതുകൊണ്ട് തന്നെ കുറെ വർഷങ്ങളായിട്ട് ഇവിടെ എടുക്കാറില്ല പശുക്കൾ. എന്താ കാരണം? കറവ പറ്റിയ ചാവാലി പശുക്കളെ നോക്കാറാകുമ്പോൾ ഗുരുവായൂരപ്പൻ കൊണ്ട് കൊടുക്കും. ചവർ കൊണ്ട് തട്ടേണ്ട സ്ഥലമാണത്, അല്ല. ഭഗവാൻ അങ്ങനെയല്ല, ഭഗവാൻ ഏറ്റവും നല്ലതേ കൊടുക്കുള്ളൂ, അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ടത്. അപ്പം മഹാദേവൻ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ശിവലിംഗം ഉമ പൂജിച്ചിരുന്ന അമ്മ പൂജിച്ചിരുന്ന വിഗ്രഹം ശിവലിംഗത്തിന് എടുത്തു കൊടുത്താണ് തിരുവാന്താകുന്നിലിരിക്കണമെന്ന് പറയുക ഭക്തൻ. അതേപോലെയാണ് വിഷ്ണു ഭഗവാൻ ബ്രഹ്മദേവന് കൊടുത്ത വിഗ്രഹം. എന്തിനാ ബ്രഹ്മദേവന് കൊടുത്തത്? സൃഷ്ടിക്ക് വേണ്ടി കൊടുത്തിട്ടുള്ളതാണ്. ഒരുപാട് വിഗ്രഹത്തിൻ്റെ ഏറ്റവും വലിയ വൈശിഷ്ട്യം, നമ്മൾ സാധാരണ അതിനെ ഔഷധ ഗുണങ്ങൾ, വാതരോഗഹരം, അതൊക്കെ പിന്നീട് വന്നിട്ടുള്ളതാണ്. അതിൻ്റെ മൂല കാരണം, എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഒരു ജന്മം ഉണ്ടായിട്ടുള്ളത്? ഭഗവാന്റെ ജന്മത്തിൻ്റെ പർപ്പസ്, ഈ ജന്മത്തിൻ്റെ പർപ്പസ്. വൈഷ്ണവ സമ്പ്രദായത്തിൽ അവതാരങ്ങളെ ഒരു മനുഷ്യ ശരീരം എടുത്താൽ മാത്രമല്ല പറയുക, ഒരു നിമിഷം വന്നു പോകുന്ന അവതാരങ്ങളുണ്ട്, കുറച്ച് നേരത്തേക്ക് മിന്നി മറിഞ്ഞു പോകണമായി നരസിംഹത്തിനെയൊക്കെ പോലെ, ഒരായുഷ്കാലം മുഴുവൻ ജീവിച്ചു പോകുന്ന അവതാരങ്ങളുണ്ട്, ശ്രീരാമസ്വാമിയും ശ്രീകൃഷ്ണനെയും പോലെ. അതേപോലെ നമ്മൾ ഭക്തർക്ക് ഭഗവാനെ കണ്ട് ആരാധിക്കാൻ വേണ്ടി ഭഗവാൻ എടുക്കുന്ന രൂപത്തിനെ അർച്ചാവതാരം എന്ന് പറയും, അർച്ചന ചെയ്യാനുള്ള അവതാരം. അത് ഈ വിഗ്രഹം തുടങ്ങി നിങ്ങളുടെ വീടുകളിലെ പൂജാമുറികളിൽ ഇരിക്കുന്ന ഉണ്ണികണ്ണൻ്റെ വിഗ്രഹങ്ങൾ വരെയും ഭഗവാന്റെ അവതാരമാണ്. അതുകൊണ്ടാണ് അതിനെ പൊടി പിടിപ്പിച്ചിടരുത്, അത് ഭഗവാന്റെ ശരീരമാണ്. ഒരു നിമിഷമെങ്കിലും അതിൽ നോക്കിയിട്ട് നമ്മൾ ഭഗവാനെ അല്ലെങ്കിൽ കണ്ണാന്ന് വിളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഭഗവാൻ ഇരിക്കണ്ടോ? അത് അർച്ചാവതാരം എന്ന് പറയും. അപ്പം ഭഗവാൻ അങ്ങനെ എടുത്തിട്ടുള്ളൊരു അർച്ചാവതാരമാണ് ഈ വിഗ്രഹം. ഈ അർച്ചാവതാരത്തിൻ്റെ ഉദ്ദേശലക്ഷ്യം എന്താ? എന്തിനാണ് ബ്രഹ്മദേവന് ഭഗവാൻ അത് കൊടുത്തത്? സൃഷ്ടിക്കണം. ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ശക്തിയാണ് പ്രപഞ്ചത്തിലെ സൃഷ്ടിയുടെ ശക്തി, ക്രിയാത്മകത, സർഗശേഷി എന്നൊക്കെ പറയണതാണ്. അത് വെറുതെ സൃഷ്ടിക്കാൻ പറ്റില്ല, ആശയങ്ങൾ വേണം. ഞാൻ എപ്പോഴും പല പ്രഭാഷണങ്ങൾക്ക് മുമ്പും പറഞ്ഞിട്ടുണ്ട്, ആശയങ്ങളുടെ ഒഴുക്ക് വേണം. കെട്ടി നിൽക്കണ ഒരാശയത്തിൽ മാത്രം പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സർഗാത്മകത ഉണ്ടാവില്ല. ആശയങ്ങൾ ഒഴുകണം, ഐഡിയകൾ ഒഴുകണം. ആ ഐഡിയകളുടെ ഒഴുക്കിനെയാണ് വിളിക്കുന്നത് സരസ്വതി. ഐഡിയകൾ ഉണ്ടാക്കുന്ന ആള് സൃഷ്ടാവ് തന്നെയാണ്, അതുകൊണ്ടാണ് അത് മകളായി പോയത്. പക്ഷെ പത്നി സ്ഥാനത്ത് നമ്മൾ പറയുന്നു മാത്രം. പക്ഷെ ആശയങ്ങൾ ഉണ്ടാകണമെങ്കിലും ആശയങ്ങളുടെ ഒഴുക്ക് ഉണ്ടാകണമെങ്കിലും ആ സൃഷ്ടി നന്നായിട്ട് നടക്കണമെങ്കിലും പരമാത്മ ചൈതന്യത്തിൻ്റെ ഉപാസന കൂടിയേ മതിയാവും. ഇതം നമ ഇത് ഞാനല്ല ചെയ്യണത്, അവിടെ നിന്നാണ് ചെയ്യണമെന്ന് ബ്രഹ്മദേവന് പോലും ബോധ്യം വരുത്താൻ വേണ്ടിയിട്ട് ഉപാസനയ്ക്ക് കൊടുത്ത വിഗ്രഹമാണ് നമ്മുടെ ഈ ഗുരുവായൂർ ശ്രീലകത്തിരിക്കുന്ന വിഗ്രഹം. അവിടുന്നത് കൈമാറി ബ്രഹ്മദേവൻ എത്രയോ വർഷങ്ങളത്, എത്രയായിരമോ വർഷങ്ങൾ, വർഷം എന്നൊക്കെ നമ്മുടെ ഒരു കണക്കിൽ പറഞ്ഞാൽ ശരിയാവില്ല, എത്രയോ വർഷങ്ങൾ അങ്ങനെ പൂജ കഴിച്ച് അദ്ദേഹം ആരാധിച്ച് നാനാവിധമായിട്ടുള്ള സൃഷ്ടികൾ അദ്ദേഹം നടത്തി. കാലപ്പഴക്കം എത്രയുണ്ടെന്ന് നമുക്ക് അതുകൊണ്ട് പറയാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സുതപസ് പൃഷ്ണി എന്ന് പേരുള്ള രണ്ട് ഭാര്യാ ഭർത്താക്കന്മാർ, സുതപസ് ഭർത്താവ്, പൃഷ്ണി ഭാര്യ, അവരുടെ അനവത്യത, മക്കളില്ലായ്മ, മക്കളില്ലാത്തതിൻ്റെ ആ ദുഃഖം, നമ്മളൊക്കെ ചെയ്യണ മാതിരി നമുക്ക് സങ്കടം വരുമ്പോൾ നമ്മൾ ഭഗവാനോട് പോയിട്ട് പ്രാർത്ഥിക്കും. പക്ഷെ അവരുടെ കാലത്തൊക്കെ തപസ്സിനായിരുന്നു പ്രാധാന്യം എന്നുള്ളതുകൊണ്ട് അവർ തപസ് ചെയ്തു, അതിഗംഭീരമായിട്ടുള്ള തപസ്. ബ്രഹ്മദേവനെ അവർ തപസ് ചെയ്തു, ബ്രഹ്മദേവനെ അവർ തപസ് ചെയ്ത് കഴിഞ്ഞു പുത്രപ്രാപ്തിക്കായിട്ട് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ബ്രഹ്മദേവൻ്റെ അടുത്ത് ആ വരം ചോദിച്ചപ്പോൾ ബ്രഹ്മദേവൻ എന്തോ വരുംകാലത്തെ സൗഭാഗ്യ ദേവന്മാർക്ക് അവർക്കറിയാം തങ്ങൾ ഇന്ന് ചെയ്യുന്നൊരു കാര്യത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണം, അതിൻ്റെ അനന്തരഫലങ്ങൾ, എത്ര കോടി ജീവജാലങ്ങൾക്ക് ഗുണമുണ്ടാവണം. അപ്പം നമ്മൾ പറയില്ലേ, ഒരു കുളം കുഴിച്ചാൽ ആ കുളം കുഴിച്ചാൾ മരിച്ചു പോയിട്ടുണ്ടോ? പക്ഷെ ആ കുളം കൊണ്ട് എത്ര ജീവജാലങ്ങൾക്ക് ഗുണമുണ്ടാവണം. ഒരു ചെറിയ പ്രവൃത്തി നമ്മുടെ ഒരു നിമിഷ നേരത്തെ എത്രയോ പേർക്ക് ഗുണം. അപ്പോൾ ബ്രഹ്മദേവൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നും, ആ സാധാരണ അദ്ദേഹം ഒരു വരം കൊടുത്തൊക്കെ പോകുന്നതിന് പകരം ഇവരത്രയും ഉപാസനയുള്ളവരായതിനാൽ, അവരാ ഭാഗ്യം ചെയ്തിട്ടുള്ളവരായതിനാൽ ഭഗവാന്റെ ഈ വിഗ്രഹത്തിനെ എടുത്തു കൊടുത്തു എന്നാണ്. അതാണ് വിശിഷ്ടമായൊരു വസ്തു നമ്മുടെ കൈക്കൽ വന്നാലും നമ്മളതിൻ്റെ ഗുണഭോക്താക്കളായിട്ടാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിലും നാളെ ഒരു കാലത്ത് പ്രപഞ്ച നന്മ ഉണ്ടെന്ന് കണ്ടാത്ത നമ്മൾ മറ്റൊരാൾക്ക് കൈമാറാൻ തയ്യാറാവണം. ബ്രഹ്മദേവൻ അതെടുത്തിട്ട് എൻ്റെ പൂജാമുറി തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് വെച്ചില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അറിവ്, ആധ്യാത്മികമായിട്ടുള്ള സമ്പത്ത്, ഇത് രണ്ടിനും സ്വന്തം മക്കളാണെന്ന് പറഞ്ഞിട്ട് ആരും അവകാശികളാവില്ല. അതിൻ്റെ അവകാശി വേറെ വരും, ഭഗവാൻ കൊണ്ടുവരും. അവർക്ക് മാത്രമേ ഉപാസന കൈമാറാൻ പാടുള്ളൂ, അറിവ് കൈമാറാൻ പാടുള്ളൂ, ആധ്യാത്മിക ജ്ഞാനം കൈമാറാൻ പാടുള്ളൂ. നമ്മുടെ മക്കളെന്നുള്ളതുകൊണ്ട് അർഹതയുണ്ടെങ്കിൽ കൊടുക്കാം, ഇല്ലാന്നല്ല. ബ്രഹ്മദേവൻ അർഹതയുള്ള ഒരാൾക്കാണ് കൊടുത്തത്. എന്തുകൊണ്ട് നാരദന് കൊടുത്തില്ല ഈ വിഗ്രഹം? കൊടുത്തിട്ടില്ല, നാരദൻ ഗൃഹസ്ഥനല്ല, അതാണ് അതിൻ്റെ കാരണം. ഇത് ഗൃഹസ്ഥന് മാത്രം വേണ്ട വിഗ്രഹം, കാരണം ഇതിൻ്റെ അടിസ്ഥാന ശക്തി സൃഷ്ടിയുടെ ശക്തിയാണ്. അതുകൊണ്ടാണ് പുത്രലാഭാർത്ഥം തപസ് ചെയ്ത ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും അത് കൊടുത്തു. അത് ലഭിച്ച അവരോ, അവർ ഭഗവാനെ അത് വെച്ച് ഉപാസിച്ച് ഉപാസിച്ചിട്ട് ഭഗവാൻ പൊന്നു ഗുരുവായൂരപ്പൻ പ്രത്യക്ഷപ്പെട്ടു. ഗുരുവായൂരപ്പൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പെട്ടെന്ന് നമ്മൾ ഇത്രയും ആഗ്രഹിക്കുന്ന ഒരാൾ നമ്മുടെ മുന്നിൽ അങ്ങോട്ട് വന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മളെന്താ ചെയ്യുക? നമുക്കൊരു പരവശുണ്ടാവും, ഒരു ടെൻഷൻ ഉണ്ടാവും അല്ലേ. കാര്യം നമ്മൾ ഭഗവാനെ കാണണം എന്നൊക്കെ പറയും, ഭഗവാൻ ഇപ്പോൾ അവിടെ നിന്നാൽ എന്ത് ചെയ്യും? നിങ്ങൾ എന്ത് ചെയ്യും? നാരായണാന്ന് വിളിക്കുന്ന ചിലർ ചിലർ ബോധം കെട്ടുവിടും, ചിലർ കരഞ്ഞ് നിലത്ത് കിടന്ന് വരുള്ളൂ, സഹിക്കാൻ പറ്റില്ല. ഏതാ കാരണം അറിയും? നമ്മുടെ അകത്ത് അദ്ദേഹം ഇരിക്കണത്, ഇതിൻ്റെ അകത്തിരിക്കണ അദ്ദേഹം പുറത്തിരിക്കണ അദ്ദേഹത്തിലേക്ക് കൂട് പൊളിച്ച് പുറത്തേക്ക് ചാടാൻ നോക്കും. ഒരു വലിയ കാന്തം വന്ന് നിൽക്കുമ്പോൾ ചെറിയ തരികളൊക്കെ അങ്ങോട്ട് പറന്നങ്ങോട്ട് ചെല്ലില്ലേ? അതുമാതിരി അങ്ങോട്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ നിരക്കും. ഇതന്നെയാണ് പ്രശ്നയ്ക്കും സുതപസിനും സംഭവിച്ചത്. അവർക്ക് എന്താ ചോദിക്കേണ്ടതെന്നറിയണ്ടായി. അപ്പോൾ ഭഗവാൻ അവർക്കൊരു ശാന്തത കൊടുത്തു. ഭഗവാനെ കണ്ടിട്ട് വളരെ നിഷ്കളങ്കനായിട്ട് നിർനിമേഷമായിട്ട് നോക്കിയെന്ന് വരം ചോദിച്ച ഒരാളുണ്ട്, അത് ധ്രുവനാണ്. ധ്രുവൻ ഇങ്ങനെ നോക്കി, ഇത് ആരാകുന്നു എന്നിട്ട് അങ്ങനെയാണ്. അതാ നിഷ്കളങ്കതയാണ്. പക്ഷെ നമുക്കിത് ഭഗവാനാണെന്നറിയാം. സുതപസും ഋഷിയും സാഷ്ടാംഗം നമസ്കരിക്കുക, കരയുക, വീണ്ടും നമസ്കരിക്കുക. അപ്പോൾ ഭഗവാൻ സമാധാനിപ്പിച്ചിട്ട് എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവരാ ധൃതിയിൽ മൂന്ന് പ്രാവശ്യം പറഞ്ഞു, അങ്ങേപ്പോലൊരു മകനെ വേണം, അങ്ങേപ്പോലൊരു മകനെ വേണം, അങ്ങേപ്പോലൊരു മകനെ വേണം എന്ന് പറഞ്ഞു മൂന്ന് പ്രാവശ്യം. അറിയാണ്ട് പറഞ്ഞതാ. നമ്മളാണെങ്കിൽ പറയാം, പറഞ്ഞത് മൂന്ന് പ്രാവശ്യമാണെങ്കിൽ ഒരു കാര്യമല്ലേ എന്ന് പറഞ്ഞിട്ട് ആ ഒരു തവണയും കൊടുക്കുകയുള്ളൂ. ഇത് മനുഷ്യൻ്റെ സ്വഭാവമാണ്. ഭഗവാനല്ല, പറയണ ഓരോ വാക്കും വളരെ സൂക്ഷിച്ചിട്ട് വേണം ഭഗവാനോട് പറയാൻ. ഭഗവാൻ പറഞ്ഞു, മൂന്ന് പ്രാവശ്യം നിങ്ങൾ എൻ്റെ അടുത്ത് പുത്രലാഭാർത്ഥം വരം ചോദിച്ചതുകൊണ്ട് നിങ്ങൾക്ക് മൂന്ന് ജന്മങ്ങളിലായിട്ടും മക്കളുണ്ടാവും. എന്നെപ്പോലൊരു മകൻ വേണമെന്ന് പക്ഷെ നിങ്ങൾ പറഞ്ഞു, എന്നെപ്പോലെ മറ്റാരെയും കാണാത്തതുകൊണ്ട് ഞാൻ തന്നെ നിങ്ങളുടെ മകനായിട്ട് ജനിക്കാതെ. ഗുരുവായൂരപ്പ കരുണ, അദ്ദേഹം സ്വയം പ്രശ്നിയുടെ ഗർഭത്തിൽ പ്രവേശിച്ചതുകൊണ്ട് നോക്കൂ, ഒരു അമ്മയ്ക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ആദരവാണ് ആ അമ്മയുടെ പേരിൽ അറിയപ്പെടുകയുള്ളൂ ആ മകൻ. പ്രശ്നിഗർഭൻ എന്ന പേരിൽ ഭഗവാൻ ചതുർബാഹുവായിട്ടാണ് അവതരിച്ചത്. ഈ പ്രശ്നിഗർഭനെ കുറിച്ച് അധികം പിന്നീട് നമ്മൾ കേൾക്കുന്നില്ല. പക്ഷേ അതിപ്രസിദ്ധമായിട്ടുള്ളൊരു കഥയിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നത് ഈ പ്രശ്നിഗർഭനാണ് പ്രത്യക്ഷപ്പെടുന്നത്. ഉത്താനപാദൻ എന്ന രാജാവിൻ്റെ സ്വന്തം അച്ഛൻ്റെ മടിയിലിരിക്കാൻ അവകാശമില്ലാത്തത് കൊണ്ട് രണ്ടാനമ്മ പറയുന്നത്, നീ എൻ്റെ ഗർഭത്തിൽ ജനിച്ചാലേ നിനക്ക് നിൻ്റെ അച്ഛൻ്റെ മടിയിൽ ഇരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട്. അപ്പം അമ്മ പറഞ്ഞു കൊടുക്കണ്, അങ്ങനെ ഉണ്ടാവണേ നീ വിഷ്ണുവിനെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് ആ ഭഗവാനെ ആരാണോ നാരദ മഹർഷി ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള ആ ദ്വാദശാക്ഷര മന്ത്രം ഉപദേശിച്ചിട്ട് ആ മന്ത്രം ചൊല്ലിയിട്ട് ഏതൊരു കുഞ്ഞാണോ, ചിലവർക്ക് എത്ര വളർന്നു വലുതായാലും ഒരു വിവരം ഉണ്ടാവില്ല, അഹങ്കാരം മുഖമുദ്രയായിരിക്കും. കുട്ടികൾക്ക് പക്വതയില്ലാന്ന് ആരാ പറഞ്ഞു? പക്വതയില്ലാത്തത് മുതിർന്ന ആൾക്കാർക്കാണ് പലപ്പോഴും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ മനക്കാമ്പിൽ തെളിഞ്ഞ രൂപമാണ് ഭഗവാന്റെ. ആ ഭഗവാനാണ് അകത്ത് ഭഗവാനെ കണ്ടു എന്നാ പറഞ്ഞത്. അപ്പൊ കണ്ണു തുറന്നു നോക്കി, ഭഗവാൻ വിളിക്കുകയാണ് കുട്ടി, എന്നിട്ടും കണ്ണു തുറക്കുന്നില്ല. അപ്പൊ ധ്രുവന്റെ പേര് ചൊല്ലി ഭഗവാൻ വിളിച്ചപ്പോഴാണത്രേ, പുറത്തുനിന്നാണല്ലോ വിളി വന്നതെന്ന് പറഞ്ഞിട്ട് കണ്ണു തുറന്നപ്പോഴത്ര ഇതാ നോക്കണം മുന്നിൽ. അങ്ങനെ ധ്രുവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് ഈ പ്രശ്നിഗർഭനാണ്. ആ പ്രശ്നിഗർഭൻ ഗുരുവായൂരപ്പനാണ്. കാരണം പ്രശ്നിഗർഭന്റെ ജന്മം ഉണ്ടാവാൻ കാരണം തന്നെ ഈ വിഗ്രഹത്തിന് ഉപാസിച്ചിട്ടാണ്. ഭഗവാന്റെ ആ രൂപം ഉത്ഭവിക്കാനുള്ള കാരണം ഈ വിഗ്രഹത്തിന് ഉപാസിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത ജന്മത്തിലേക്ക്, അപ്പോൾ വൈകുണ്ഠത്തുനിന്ന് ഭഗവാൻ പുറപ്പെട്ടു പോകുന്നു. കുറേ വർഷം ബ്രഹ്മലോകത്തുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു മറക്കരുത്, ഒരു സ്ഥലത്തും അടങ്ങിയിരിക്കില്ല. ബ്രഹ്മലോകത്തുനിന്ന് പുറപ്പെട്ടു പോന്നു, ഭൂമിയിലേക്ക് വന്നു, സുതപസിൻ്റെയും പ്രശ്നിയുടെയും ആശ്രമത്തിലുണ്ടായിരുന്നു. കുറേ വർഷങ്ങൾ കഴിഞ്ഞു, എന്ത് സംഭവിച്ചു ഈ വിഗ്രഹത്തിന് എന്ന് ആർക്കും അറിയില്ല. അയിടയിലുള്ള ഗ്യാപ്പ് എന്താണെന്ന് ആർക്കും അറിയില്ല. പിന്നെ നമ്മൾ പറഞ്ഞു ഇത് കശ്യപ മഹർഷിയുടെ കയ്യിൽ എത്തിച്ചേർന്നു, അതും ഒരു പ്രത്യേക സാഹചര്യത്തിൽ. മഹാബലിയെ ഒന്ന് ഒതുക്കാൻ ദേവന്മാർ നിശ്ചയിച്ച കാലഘട്ടത്തിലാണ് അതിഥി വിശേഷമായിട്ടുള്ള പയോവ്രതം, പയോവ്രത പാല് മാത്രം കുടിച്ചുകൊണ്ടുള്ളൊരു വ്രതം. അതിഥിയുടെ സ്തുതിയുണ്ട്, വളരെ വിശേഷമാണ് ഭാഗവതത്തിൽ. ആ വ്രതം അനുഷ്ഠിക്കാൻ അമ്മ തയ്യാറാവുന്ന സമയത്ത് കശ്യപൻ ഈ വിഗ്രഹമാണ് അമ്മയ്ക്ക് പൂജിക്കാൻ എടുത്തു കൊടുക്കും. അത് അമ്മ മാത്രമല്ലായിരുന്നു പൂജ കഴിച്ചിട്ടുള്ളത്, അവർ രണ്ടുപേരും ഇരുന്നിട്ട്, എപ്പോഴും ഭാര്യയും ഭർത്താവും ഇരുന്നിട്ട് വേണം പൂജ കഴിക്കാൻ. ഗുരുവായൂരപ്പൻ്റെ ഉപാസനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഭാര്യയും ഭർത്താവും കുടുംബമായിട്ട് ഇരുന്നിട്ട് വേണം ഭഗവാനെ ആരാധിക്കാൻ, അപ്പോഴേ ആ പൂർണ്ണ ശക്തിയുടെ ഫലം കിട്ടുള്ളൂ. കശ്യപനും അതിഥി അതാ ചെയ്തത്, വാമനനായിട്ട് ഭഗവാൻ ജനിച്ചു. അപ്പോൾ വാമനാവതാരത്തിൻ്റെ ചൈതന്യവും ഈ വിഗ്രഹത്തിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് പിന്നെയും ഈ വിഗ്രഹത്തിന് എന്ത് സംഭവിച്ചു നമുക്കറിയില്ല. ഓരോ കൽപ്പത്തിലും പ്രളയം ഉണ്ടാകുമ്പോഴും ഒക്കെ ഇത് പല യുഗങ്ങളിലും ഒക്കെ ആയിട്ട് ഇത് പലതവണ ജലത്തിൽ പോയിട്ട്, അദ്ദേഹത്തിന് ജലത്തിൽ കിടക്കാൻ വലിയ ഇഷ്ടമാണ്. നാരത്തിൽ ലയനം ചെയ്യുന്നവൻ, ജലത്തിനെ വാസസ്ഥാനാക്കിയവൻ നാരായണെന്നാണല്ലോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ജലാധിവാസം ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇത് യാദവ വംശത്തിലേക്ക് ഇതെത്തുന്നത്. വസുദേവൻ പൂജിച്ചിരുന്നു എന്ന് മാത്രമേ നമ്മളിത് പറഞ്ഞു വെക്കുന്നു. നോർത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ചില പഴയ രേഖകളിൽ ഭാഗവതത്തിൻ്റെയൊക്കെ തന്നെ ചില പാഠഭേദങ്ങളായിട്ടുള്ള വെർഷൻസിൽ ബംഗാളിലൊക്കെ നവദ്വീപം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മളിവിടെ കാണാത്ത തരം തന്ത്രഗ്രന്ഥങ്ങളുണ്ട് കൃഷ്ണൻ്റെ. നമ്മുടെ ഇവിടുത്തെ സമ്പ്രദായങ്ങളിലൊന്നുമില്ല, നമ്മൾ കേൾക്കാത്ത വിശേഷപ്പെട്ട ചില മന്ത്രങ്ങളൊക്കെ കാണാം. രസകരമായൊരു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ഈ ക്ഷേത്രത്തിൽ ആ സമ്പ്രദായം ബന്ധപ്പെട്ടിട്ടുള്ള ചില സംഭവങ്ങൾ കേരളത്തിൽ എവിടെയും കാണില്ല, അല്ലെങ്കിൽ തെക്കേ ഇന്ത്യയിൽ എവിടെയും കാണില്ല. ചില മന്ത്രങ്ങളും ചില രീതികളും കാണാൻ പറ്റും, കാരണം മൂപ്പര് നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന ആളാണ്, ഭഗവാൻ വടക്കേ ഇന്ത്യക്കാരനാണ്. മധുരയിൽ മധുരാസുരനെ ശത്രുഘ്നൻ വധിച്ചതിന് ശേഷം ഭഗവാൻ ആ കാട് വെട്ടിത്തെളിച്ചിട്ട് അവിടെ ഒരു നഗരം പണു, അതാണ് മധുരാപുരി. അവിടെയാണ് ശ്രീകൃഷ്ണാവതാരം ഉണ്ടാവുന്നത്. ആ മധുരയിൽ വസുദേവൻ ആരാധിച്ചിരുന്നു എന്നാ പറഞ്ഞു, അന്ന് ഓൾറെഡി അവിടെ ഒരു അമ്പലം ഉണ്ടെന്ന് പറയുന്നു. അതായത് കംസന്റെ ഭരണകാലത്തും ആ ക്ഷേത്രം അവിടെ ഉണ്ട്, ഈ വിഗ്രഹം അവിടെ ഇരുന്നതാണ്. അന്ന് അദ്ദേഹത്തിന്റെ പേര് ആദികേശവൻ എന്നാണ്. ആദികേശവന്റെ ക്ഷേത്രത്തിലാണത്ര വസുദേവൻ പൂജ കഴിച്ചിരുന്നത്, അവരുടെ പരദേവതയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ആ വംശത്തിലേക്ക് ഈ വിഗ്രഹം എങ്ങനെ വന്നു എന്നുള്ളതിനും റെക്കോർഡ്സ് ഇല്ല. മധുരയിൽ ജരാസന്ധം കത്തി ചാമ്പലാക്കിയപ്പോ ജരാസന്ധം ചുട്ടരിച്ചതാ മധുര. ഭഗവാൻ തൻ്റെ വംശത്തിനെയും കൊണ്ട് പടിഞ്ഞാറൻ കടൽ തീരത്തേക്ക് വന്നിട്ട് സമുദ്രത്തിൽ അതിവിചിത്രമായിട്ട് 92 തുറമുഖങ്ങളോടുകൂടിയിട്ട് ദ്വാരക എന്ന പേരുള്ള അതിഗംഭീരമായിട്ടുള്ള ഒരു പട്ടണം, ഒരു ദ്വീപ് പണിതു. നമ്മളിപ്പോൾ ഗൾഫില് ദുബായിലെ താജ്മഹലൊക്കെ കാണുമ്പോൾ പറയുമ്പോൾ എന്തൊരു ഗ്രേറ്റ് സൃഷ്ടി എന്നൊക്കെ പറയും. താജ്മഹലിടയ്ക്ക് ഒരു 50 വലിപ്പമുള്ള ഒരു എൻജിനീയറിംഗ് സൃഷ്ടിയായിരുന്നു ദ്വാരക. പക്ഷെ ഭഗവാൻ അറിയാം എത്ര ഗംഭീര സാധനം ഉണ്ടാക്കിയാലും അതിനൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഭഗവാൻ ആ എക്സ്പയറി ഡേറ്റും വെച്ച് ഇതൊരു സമയം വരും, അന്ന് ഇത് വെള്ളത്തിൽ പോവും, ഒരു വസ്തു മാത്രം അതിജീവിക്കും ഈ വിഗ്രഹം. അപ്പൊ ഭഗവാൻ ഇതിനെ ദ്വാരകയിൽ കൊണ്ടുപോയി, ദ്വാരകയിൽ പ്രതിഷ്ഠിച്ചു, അവിടെ സ്വന്തം കൈകൊണ്ട് പൂജിച്ചു. സ്വന്തം കൈകൊണ്ട് പൂജിച്ചു ഭഗവാൻ, ഒന്നും സ്വന്തമായി കൊണ്ടുപോകാത്ത ഒരാളാണ് കൃഷ്ണൻ. ഒന്നും നിലനിന്ന് കാണണം തനിക്ക് ശേഷമൊന്നും അദ്ദേഹം ആഗ്രഹിച്ചിട്ടില്ല, കാരണം അദ്ദേഹത്തിന് ഇത്രയും ഡിറ്റാച്ച്ഡ് ആയിട്ട് ഒരാളെ കാണില്ലായിരുന്നു. ഭഗവാനോട് സംസാരിക്കുമ്പോൾ അപ്പം സംസാരിക്കുന്ന ആളോടാണ് ഭഗവാൻ ഏറ്റവും സ്നേഹം എന്ന് അത്ര തോന്നുന്നത്. ഒരാളുടെ മുഖത്ത് നോക്കി സംസാരിക്കുമ്പോൾ ആ ആളായിരിക്കും അത്ര അയാൾക്ക് തോന്നുന്നത് എന്നോടാ ഭഗവാൻ ഏറ്റവും സ്നേഹം. വേറൊരാളോട് സംസാരിക്കുമ്പോൾ തോന്നും എന്നോടാ ഏറ്റവും സ്നേഹം, കാരണം ഭഗവാൻ അത്ര ശ്രദ്ധ കൊടുത്തു. ഒരു മോശം വാക്കുകൾ ഉച്ചരിക്കണി, പ്രിയവാക്കെന്നാണ് പറയണത് ഭഗവാൻ. സാധാരണ പ്രിയവാക്കുകളായിട്ടുള്ള ആൾക്കാർക്ക് അറ്റാച്ച്മെൻറ്റുകൾ കൂടും, അവർക്ക്, കാരണം അവർക്ക് ആശാവാശങ്ങൾ കൂടും, സ്നേഹം കൂടും എല്ലാവരോടും ഉള്ളതുകൊണ്ടാണ്. പക്ഷെ ഭഗവാന്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ സാർവലൗകിക സ്നേഹമാണ്. ഭഗവാൻ ഈ കണ്ട വസ്തുക്കളൊക്കെ നശിച്ച് വെള്ളത്തിൽ താഴുമ്പോഴും എത്രയോ പേരുടെ അധ്വാനം, ഇതൊക്കെ കടലിൽ പോകുമ്പോഴും ഒരു വസ്തു മാത്രമേ വീണ്ടെടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ളൂ. കാരണം നാളേക്ക് ഉപകാരപ്പെടാൻ മനുഷ്യരാശിക്ക് എന്നല്ല സകല ജീവജാലങ്ങൾക്ക് ഉപകാരപ്പെടുമ്പോൾ ഒരു വസ്തുതേ ഉള്ളൂ, അത് അദ്ദേഹത്തിനറിയാം. വാസ്തവത്തിൽ ചിലപ്പോൾ തോന്നും ഭട്ടവാതിര നാരായണീയത്തിൽ ഭഗവാന്റെ സ്വർഗാരോഹണം പറഞ്ഞിട്ടില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭഗവാൻ അങ്ങനെ വിഗ്രഹമായിട്ട് ഇങ്ങോട്ട് വന്നതാന്ന് തോന്നുന്നു. അങ്ങനെയാണ് ഗുരുവായൂരപ്പന്റെ വിഗ്രഹത്തിന്റെ അറിയപ്പെടുന്ന കഥ തുടങ്ങുന്നത്. ഭഗവാൻ ഉദ്ധവനോട് പറയണു, ദ്വാരക കടലിൽ പോവും. ആ സമയത്ത് ഈ ചതുർബാഹുവായിട്ടുള്ള വിഗ്രഹം നാരത്തിൽ അയനം ചെയ്യും, ജലത്തിൽ പൊങ്ങിക്കിടക്കും. അതുമാത്രം പൊങ്ങിക്കിടക്കും, അസാമാന്യ ഭാരമുള്ള വിഗ്രഹ, അത് ജലത്തിൽ പൊങ്ങിക്കിടക്കുന്ന പറയുന്നു. കാരണ ജലത്തിലെ ആത്മാവ് പൊങ്ങിക്കിടക്കുള്ളൂ, പരമാത്മാവാണ് അത്. അത് വെറുതെ ഒരു സമുദ്ര ജലമല്ല അത്. അതിനെ എടുത്തുകൊണ്ട് നീ കൊണ്ടുപോയി ഉചിതമായ ദിക്കിൽ, തെക്കൻ ദിക്കിലേക്ക് പോയിട്ട് പ്രതിഷ്ഠിക്കണം എന്നാണ്. ഇതിൻ്റെ അകത്ത് വലിയൊരു യോഗശാസ്ത്ര രഹസ്യമുണ്ട്. ഭക്തന്റെ അടുത്ത് ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്, കാരണജലത്തിൽ ശയിക്കുന്ന ആത്മാവിനെ എടുത്തിട്ട് ഗുരുകൃപയോട് കൂടിയിട്ട് വായുവിനെ നിയന്ത്രിച്ചിട്ട് കുണ്ഡല്യം ഉയർത്തിയിട്ട് സഹസ്രാരത്തിൽ എത്തിച്ച് പ്രതിഷ്ഠിക്കണം. മോക്ഷസ്ഥാനമാണ് തെക്ക്. നമുക്ക് പേടിയാ, മരണസ്ഥാനായിട്ടാണ് നമ്മൾ പറയുക. ഈ കഥയുടെ അകത്തൊക്കെ അത്രയും രസകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. എന്താണെങ്കിലും ഉദ്ധവൻ കടൽ തീരത്ത് ചെന്നു. കടൽ തീരത്ത് ചെന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു ജ്യോതിസ്സുമാരി ആ ജലത്തിൽ ഇത് പൊങ്ങിക്കിടക്കണം കാണാൻ സാധിച്ചു. പക്ഷേ മനുഷ്യനല്ലേ, അദ്ദേഹത്തിനെ കൊണ്ട് സാധിക്കില്ല, ഭക്തി അതുമാത്രമേ കൈവന്നിട്ടുള്ളൂ. അപ്പം അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനാണ് ഗുരു ബൃഹസ്പതി. ഗുരുനാഥനെ സ്മരിച്ചു, അങ്ങനെയാണ് ബൃഹസ്പതി ഇതിൽ ഇൻവോൾവ് ആവുന്നത്. ബൃഹസ്പതി പ്രത്യക്ഷപ്പെട്ട് ഇത് മനുഷ്യസാധ്യമല്ല, ദേവന്മാരിൽ എല്ലാവർക്കും സാധ്യമല്ല, ഇതിനെ എടുത്ത് ഉയർത്താൻ. ഇത് ഉയർത്താൻ വായു ഭഗവാന് മാത്രമേ സാധിക്കുള്ളൂ. കാരണം വായു വിഷ്ണുവാണ്. നമ്മുടെ സമ്പ്രദായത്തിൽ, അല്ലെങ്കിൽ കർണാടക സമ്പ്രദായത്തിൽ പോയി കഴിഞ്ഞാൽ ഹരിവായു സ്തുതി എന്ന് പറഞ്ഞിട്ട് പ്രസിദ്ധമായിട്ടൊരു സ്തുതിയുണ്ട് മധുവിൻ്റെ. അതിൻ്റെ ത്രിവിക്രമ പണ്ഡിതാചാര്യർ എഴുതിയാണ്, മധ്വാചാര്യരുടെ ശിഷ്യനായിട്ടുള്ള. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് രണ്ട് ശ്ലോകങ്ങളുള്ള നഖസ്തുതി എന്ന് പറഞ്ഞ നരസിംഹത്തിൻ്റെ ഒരു നഖത്തിനെ സ്തുതിക്കുന്നത് മധ്വാചാര്യർ അതിനൊരു ഇൻട്രോ ആയിട്ട് എഴുതി ചേർത്തത്. പാന്തോസ്മാൻ ഗുരുഹൂത വൈരി ബലവൻ മതംഗമാധ്യഘട എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന അതിഗംഭീരമായിട്ടുള്ള സ്തുതിയാണ്. ഹരിയും വായുവും ഒന്നാണ് എന്നുള്ളത് കേരള സമ്പ്രദായത്തിൽ നമ്മളിന്ന് മറന്നുപോയൊരു തത്വമാണ്. വെറുതെ അല്ല ഇവിടെ ഗുരു വായു, വായു പുരേശൻ എന്നൊക്കെ വിളിക്കണേ. ഇവിടെ വായു എന്ന് പറഞ്ഞാൽ അത് ഹരിയാണ്. അതുകൊണ്ട് ഹരിക്കേ ഹരിയെ ഉയർത്താൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് വായുവിൻ്റെ സഹായം തേടിയത്. വായു തൻ്റെ ബലം കൊണ്ട് ആ വിഗ്രഹത്തിനെ ഉയർത്തി. അത് ഭഗവാന്റെ ഇച്ഛയാണ്. ഭഗവാന്റെ ഇച്ഛിച്ചില്ലെങ്കിൽ ഈ പരമാത്മ ചൈതന്യം കിടക്കുന്ന, കുടികൊള്ളുന്ന ഒരു വസ്തുവിനെ എടുത്ത് ഉയർത്താൻ സാധിക്കില്ല. അങ്ങനെ ഭഗവാനത് എടുത്ത് ഉയർത്തി തെക്കൻ ദിക്കിലേക്ക്. ഉദ്ധവൻ അവിടുന്ന്, ഉദ്ധവൻ്റെ ജോലി അത്രയേ ഉള്ളൂ, കണ്ടെത്തുക, കാണിച്ചു കൊടുക്കുക, എടുത്ത് കൊടുത്തയക്കുക. ഞാനും കൂടെ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് വരാനുള്ള അനുമതിയില്ല. ഉദ്ധവൻ വടക്കോട്ടയ്ക്കാണ് പോണത് ബദ്രിയിലേക്ക്. ഇന്നും അദ്ദേഹം അവിടെ ഇരിക്കുന്നുണ്ട്. തെക്കൻ ദിക്കിലേക്ക് വരുന്ന ഇവർ ഈ പ്രദേശത്ത് എത്തുമ്പോൾ ഒരു മഹാസരസ് കാണുന്നു. അത് ഇന്നത്തെ ഈ സരസൊന്നുമല്ല, ഈ പ്രദേശം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന സരസ്. പഴയ റെക്കോർഡ്സ് നോക്കി കഴിഞ്ഞാൽ പാലയൂർ തൊട്ട് താമരയൂർ വരെയും ചാട്ടുകുളം വരെയും കിടക്കുന്ന ഒരു മഹാസരസ്സാണ്. മാനസ സരോവരമൊക്കെ പോലുള്ളൊരു വലിയ ലേക്കാണ്. ഈ പ്രദേശം മുഴുവൻ ജലത്താൽ നിമഗ്നമായി കിടക്കുന്നു. അതിൻ്റെ തീരത്ത് ഈറനണിഞ്ഞ ജടയോട് കൂടിയിട്ട് ഒരാൾ കുളിച്ചു കയറി വരുന്നു. വെളുത്തു കൂച്ചലായിട്ടൊരാൾ, അഗ്നിയുടെ വർണ്ണമുള്ള ജട, ഭാസ്മാവ്രതം. കൈകൊണ്ട് കാണിച്ചു ഇവിടെ ഇറക്കാൻ പറഞ്ഞു. അങ്ങനെ മഹാദേവൻ അവരോട് ഇറക്കാൻ പറഞ്ഞ് അദ്ദേഹം പ്രതിഷ്ഠിച്ചിട്ടാണ്. നമ്മൾ പറയും ഗുരുവും വായുവും കൂടെ പ്രതിഷ്ഠിച്ചിട്ടാണ്. ഗുരുവും വായുവും കൊണ്ടുവന്ന വിഗ്രഹം പ്രതിഷ്ഠിച്ചത് മഹാദേവനാണ്. മഹാദേവൻ ഏതൊരു തന്ത്രിയും
തൻ്റെ ആത്മാംശത്തിനെ എടുത്തിട്ടാണ് വിഗ്രഹത്തിൽ ചൈതന്യം കൊടുക്കുന്നത്. മഹാദേവൻ തൻ്റെ ആത്മാംശത്തിനെയും കൂടെ എടുത്ത് കൊടുത്തതോടുകൂടിയിട്ടാണ്. ഗുരുവായൂരപ്പൻ്റെ അടുത്ത് ശിവനിന്ദ പാടില്ല എന്ന് ഞാൻ എപ്പോഴും പറഞ്ഞതുകൊണ്ടോ? ഗുരുവായൂരപ്പൻ്റെ അടുത്ത് ഒരു ദേവനെയും നിന്ദിക്കാൻ പാടില്ല. ഇത് വേറെ ഐറ്റമാണ്. നിങ്ങൾ കാണുന്ന മറ്റ് വിഷ്ണുക്ഷേത്രങ്ങളോ ശിവക്ഷേത്രങ്ങളോ ദേവീക്ഷേത്രങ്ങളോ പോലെയല്ല ഈ മൂന്ന് മഹാക്ഷേത്രങ്ങളും. ഈ മമ്മിയൂരും കടത്തരിത്താവലമ്മയും ഗുരുവായൂരപ്പനും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വടക്കേ ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്ത് വരുന്ന പുതിയ ഫേസ്ബുക്ക് ഭക്തിയുടെ ഓളത്തിൽ പെട്ട് നശിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സംസ്കാരത്തിനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. മമ്മിയൂരും ഇത് പറഞ്ഞതാണ് രണ്ട് പ്രഭാഷണങ്ങളും. കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എല്ലാ പദ്ധതികളെയും ചേർത്ത് പിടിച്ചു കൊണ്ടുപോയ ഒരു മഹാപാരമ്പര്യത്തിൻ്റെ ഉടമകളാണ് നമ്മൾ. അങ്ങനെ ഗുരുവായൂരപ്പനിൽ ശ്രീവിദ്യയുടെ സമ്പ്രദായം, വൈഷ്ണവ സമ്പ്രദായം, ശൈവമായിട്ടുള്ള സമ്പ്രദായം എല്ലാം ചേർന്നിരിക്കുന്നുണ്ട്. അപ്പൊ ഭഗവാനെക്കുറിച്ച് ഉള്ള കഥയായിട്ടല്ല ഞാൻ ഈ വിഗ്രഹത്തിൻ്റെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാമെന്ന് വിചാരിച്ചു. എന്താ വിഗ്രഹം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പലപ്പോഴും ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുള്ളവർ ക്ഷമിക്കുക. വിശേഷണം ഗ്രഹിക്കേണ്ടത് വിഗ്രഹം എന്നാണ്, വിശേഷമായിട്ട് മനസ്സിലാക്കുന്നത്. പ്രതിമയല്ല, ബൊമ്മയല്ല, ബിംബം എന്നും വിളിക്കരുത്. ബിംബം എന്ന് വിളിച്ചാൽ കൂടെ ഒരു പ്രതീകം എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. ഇത് പ്രതീകമല്ല, ഇത് ആളാ തന്നെയാണ്. പ്രതീകം മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇതിന്ന് ആവാഹിച്ച് മാറ്റാം, ഇതിനെടുത്ത് കളയാം, ഇതിന് പകരം വല്ലതും ഉണ്ടാക്കാൻ പറ്റുമോ? ഈ ഒരു വിഗ്രഹം കൊണ്ടാണ് ഇവിടുത്തെ മഹാത്മ്യം. ഈ വിഗ്രഹം ഇവിടെ ഇരിക്കുന്നതുകൊണ്ടാണ് ഈ ബാക്കിയുള്ള കഥകളൊക്കെ ഉണ്ടാവണം. മറ്റുള്ള സ്ഥലങ്ങളിൽ അങ്ങനെയല്ല, ആ ചൈതന്യത്തിനെ നമുക്ക് ആവാഹിച്ചെടുത്തുകൊണ്ട് പോവാം മറ്റു സ്ഥലങ്ങളിൽ. ഇത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടമുണ്ടെങ്കിൽ അദ്ദേഹം ശ്രീകോലിൽ നിന്ന് ഇറങ്ങിപ്പോകും, അദ്ദേഹത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ അദ്ദേഹം തിരിച്ചു കയറിയിരിക്കും. അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇവിടെ തന്നെ വന്നതിന് ശേഷം മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യം ഇറങ്ങിപ്പോയതിൻ്റെ റെക്കോർഡ്സ് നമുക്ക് കാണാൻ പറ്റും ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ. ചിലത് ചില മണിക്കൂറുകളിൽ, ചിലത് അഞ്ചും ആറും കൊല്ലമാണ് ഇറങ്ങിപ്പോയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇഷ്ടമല്ലെങ്കിൽ അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം, ദേഷ്യം വന്ന് ഇറങ്ങിപ്പോകും. എളുപ്പം കാണിക്കരുത്. ഗുരുവായൂരപ്പനല്ലേ നമ്മുടെ കണ്ണനല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എളുപ്പം കാണിക്കാൻ പാടില്ല. പിണങ്ങിയ മഹാവശ. അപ്പോൾ അങ്ങനെ ആ ഇറങ്ങിപ്പോകുന്ന ആ വ്യക്തിയെ നമ്മളൊരു വിഗ്രഹത്തിൽ ബന്ധിച്ചു വെച്ചിരിക്കുന്നു. ഏത് സമയത്തും ഗുരുവായൂരിൻ്റെ ഏത് സ്ഥലത്തും, അതല്ല നമ്മൾ എവിടെ ഇരുന്ന് വിളിക്കണോ ലോകത്തിൻ്റെ അവിടെ എവിടെയും ഏത് സമയത്തും കാണാൻ പറ്റുന്ന ഒരാളെ നമ്മളാ വിഗ്രഹത്തിൽ അങ്ങോട്ട് ബന്ധിച്ചു വെച്ചിരിക്കുന്നു. അതെങ്ങനത്തെ ബന്ധന? ഭഗവാൻ സ്വയമേവ ബന്ധിച്ചു വെച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഇത്ര തിക്കിലും തിരക്കിലും ഉന്തിലും തള്ളിലും പെട്ട് ഒരു സെക്കൻഡ് അതിൻ്റെ മുന്നിൽ ചെന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ നീങ്ങൂ 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 എന്ന് പറയുമ്പോഴും കാണണേന് വരെ അറിയാണ്ട കണ്ണങ്ങൾ അടഞ്ഞു പോകും. കാരണം എന്താന്ന് വെച്ചാൽ അകത്ത് ഭഗവാൻ അങ്ങോട്ട് സ്ഫുരിക്കണം, അകത്താണ് സ്ഫുരിക്കുന്നത്. കാശിത്തമ്പുരാൻ പറഞ്ഞിട്ടുണ്ട് ഭഗവാനെ കാണാൻ ഇവിടെ വരേണ്ട ആവശ്യമില്ല എന്ന്. അത് നിങ്ങൾ ഇരിക്കണോടെയും വരും. ഇവിടെ വരേണ്ടത് എന്തിനാ വെച്ചാൽ ഇവിടുത്തെ ആലവാരവും സന്തോഷവും ഭാഗവതവും സപ്താവും ഭഗവാന്റെ പ്രഭി ആ ചക്രവർത്തിത്വവും ഇതൊക്കെ കണ്ട് ആനന്ദിക്കാനാണ് നിങ്ങൾ ഗുരുവായൂർക്ക് വരേണ്ടതെന്ന് പറഞ്ഞത്. അല്ലാതെ ഭഗവാനെ കാണാൻ വേണ്ടി വരേണ്ടതെന്ന്. കാരണം ഈ വിഗ്രഹം ഇത് ഇറങ്ങി നടക്കുന്ന ആളാണ്. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് വിളിച്ചു നോക്കി, വിഗ്രഹം നിങ്ങളുടെ വീട്ടിലിരിക്കും. അത് അങ്ങനത്തെ ഒരു വിഗ്രഹമാണ്. അപ്പൊ വിശേഷണം ഗ്രഹിക്കേണ്ട ആ വിഗ്രഹം ഭഗവാന്റെ രൂപത്തിനും പ്രത്യേകതയുണ്ട്. വെറുതെ അല്ല ഈ മേലെ വലത്തേ കയ്യിൽ ചക്രം, താഴത്തെ വലത്തേ കയ്യിൽ പത്മം, ഇടത്തെ മേൽക്കൈയിൽ ശംഖ്, ഇടത്തെ കീഴ്ക്കയ്യിൽ ഗദ. ഈ നാല് കൈകളിലെ നാല് ആയുധങ്ങൾ വിഷ്ണുവിൻ്റെ പ്രധാന ചിഹ്നങ്ങളാണ്. ചക്രം, അതിൻ്റെ ആന്തരികാർത്ഥമൊക്കെ ഒരുപാട് പറയാം. ചക്രത്തിനെ നമുക്ക് സമയം എന്ന് പറയാം. സമയമാണ് നമുക്ക് നല്ലത് പഠിപ്പിച്ചു തരണം, അതുകൊണ്ടാണ് അതിനെ സുദർശനം എന്ന് പറയുന്നത്. കാലം എല്ലാവരെയും പാഠം പഠിപ്പിക്കും, അതുകൊണ്ടത് സുദർശനം, നല്ലത് കാണിച്ചു തരുന്നു. അതുമാത്രമല്ല അത് ഭഗവാന്റെ ശരീരത്തിലെ ലക്ഷ്മി ചൈതന്യം കൂടെ ശരിക്കും സുദർശനത്തിലായിരിക്കുന്നു. അതേമാതിരി ശബ്ദപ്രപഞ്ചം, സകല മന്ത്രങ്ങളും, പ്രപഞ്ചത്തിൻ്റെ ഊർജം മുഴുവൻ ഇരിക്കുന്നത് ശംഖിലാണെന്ന് നമുക്ക് പറയാം. പ്രപഞ്ചത്തിലെ ധർമ്മപരിപാലനത്തിന്, ഭഗവാന്റെ അധീശത്വം, പ്രപഞ്ചത്തിന്റെ ചക്രവർത്തിത്വത്തിന് അദ്ദേഹത്തിന്റെ അധികാരശക്തിയെ കാണിക്കുന്നതാണ് ഗദ. ഭഗവാന്റെ ആ ഈ വിഗ്രഹത്തിന്റെ ആ മൂലസ്വഭാവം, സൃഷ്ടിയുടെ ചൈതന്യം, ക്രിയേറ്റീവ് ഫോഴ്സ്, റീപ്രൊഡക്റ്റീവ് ഫോഴ്സ്, അതാണ് ആ കയ്യിലെ താമര. ഭഗവാൻ പുത്രദായകനാണ്, എല്ലാറ്റിലും ഉപരി ഗുരുവായൂരപ്പൻ പുത്രദായകനാണ്, സൽപുത്രദായകനാണ്, വെറും പുത്രദായകനാണ്, സൽപുത്രനോ പുത്രിയോ സൽസന്ധതിദായകനാണ് ഭഗവാൻ. കാരണം ഭഗവാന്റെ ചൈതന്യത്തിന്റെ അടിസ്ഥാന സ്വഭാവം അതാണ്. വിഷ്ണു ബ്രഹ്മദേവന് സൃഷ്ടിക്കാൻ കൊടുത്തതാണ്, ബ്രഹ്മദേവൻ സുതപസ്സിന് വൃഷ്ടിക്കും മക്കളുണ്ടാവാൻ കൊടുത്തതാണ്, അവിടെ നിന്നാണ് കശ്യപിന് വധിക്കും മക്കളുണ്ടാവാൻ അത് കിട്ടുന്നത്. അത് പൂജിച്ചിട്ടാണ് വസുദേവനും ദേവകിക്കും ഭഗവാൻ തന്നെ ജനിക്കുന്നത്. അപ്പൊ പിന്നെ അവതാരങ്ങൾ ഇവിടെ നടത്തുന്നതിൻ്റെ സാർത്ഥകത എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണതിന് വിഷമുണ്ടോ? അപ്പൊ ഈ ചതുർബാഹുവേണ്ടി ഭഗവാന്റെ ഈ നാലായുധങ്ങളെ നമുക്ക് എത്ര കോമ്പിനേഷനിൽ വെക്കാം? അതായത് ഈ കയ്യിലെ ചക്രത്തിനെ മാറ്റിയിട്ട് ഇങ്ങോട്ടാക്കിയിട്ട് ഗതയെടുത്ത് മേലോട്ട് പിടിച്ച് പത്മത്തിന് ഇങ്ങോട്ടാക്കി ഇങ്ങനെ ആക്കി അങ്ങോട്ടാക്കി നമുക്ക് പല കോമ്പിനേഷൻ വയ്ക്കാം. അങ്ങനെ 24 തരത്തിൽ നമുക്ക് കോമ്പിനേഷൻ ഉണ്ടാക്കാം. 24 തരം മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹങ്ങൾക്ക് 24 തരത്തിലാണ് നിർമ്മിക്കപ്പെടുന്നത്. 24 തരത്തിൽ. അത് കേശവൻ, മാധവൻ, മുകുന്ദൻ, ഗോവിന്ദൻ, മധുസൂദനൻ, പത്മനാഭൻ, ത്രിവിക്രമൻ, വാമനൻ, പുരുഷോത്തമൻ എന്നൊക്കെ പറഞ്ഞിട്ട് 24 തരം വിഗ്രഹങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ 12 വളരെ പ്രധാനമാണ്. കേരളത്തിൻ്റെ പുറത്തെ വൈഷ്ണവ സമ്പ്രദായങ്ങളിലെ ഈ ദ്വാദശ വിഷ്ണുമൂർത്തികൾ വളരെ പ്രധാനമാണ്. ചതുർവിംശതി കേശവനാമങ്ങൾ എന്ന് പറയും. സന്ധ്യാവന്തരത്തിൽ ചെല്ലും അത്. 24 നാമങ്ങൾ ചെല്ലും ഭഗവാന്റെ. അത്രേ വ്യത്യാസമുള്ളൂ. കണ്ട ആളൊന്നു തന്നെയാണ്. ഈ 4 കഴുത്ത ഐറ്റങ്ങളൊക്കെ താഴെ വെച്ച് കഴിഞ്ഞാൽ ആരും തിരിച്ചറിയില്ല. ഇത് പിടിക്കുന്ന കോൺഫിഗറേഷനിലാണ് ഈ ഡിഫറൻസ് വരുന്നത്. അത് ഗ്രന്ഥം നോക്കി പറയണം എന്നാണ്. അതുകൊണ്ട് ഞാൻ എഴുതി വെച്ചിട്ട് വായിക്കുകയാണ്. ദോഷം വരാൻ പാടില്ല. ഭഗവാന്റെ ക്രമത്തിൽ ഞാൻ പറയാം മനസ്സിലാക്കാൻ. എല്ലാവരും നന്നായിട്ട് ധ്യാനിച്ച് മനസ്സിൽ വിചാരിച്ചോളൂ. വലത്തെ താഴത്തെ കൈ ആദ്യം, അതായത് നമ്മുടെ ഇവിടെ ഭഗവാന്റെ പത്മം ഇരിക്കുന്ന കൈ, മേലെ വലത്തെ കൈ, പിന്നെ ഇവിടെ ഇവിടെ ഇപ്പൊ ഒരു ക്ലോക്ക് വരണമാതിരി വരും. ഓരോന്ന് ചുരുക്കം പറയാം, എല്ലാ ഒന്നും പറയുന്നില്ല. ആദ്യത്തേതിൽ ഇവിടെ പത്മം, മേലെ ശംഖ്, ഇവിടെ ചക്രം, ഇവിടെ ഗദ. അപ്പൊ കേശവനായി. ആ ആളെ കേശവൻ എന്നാ പറയാം. ഇനി താഴെ ശംഖ് പിടിച്ചിരിക്കുക. താഴത്തെ കയ്യിൽ താമര പിടിച്ച കയ്യിൽ ശംഖ്, ഇവിടെ പത്മം പിടിച്ചിരിക്കണം. താമര എടുത്ത് മേലേക്ക് വരത്തി പിടിച്ചു, ഇവിടെ ഗദ പിടിച്ചു, കയ്യിൽ ഇവിടെ ചക്രം പിടിച്ചിരിക്കുക. ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നാരായണൻ എന്നാ പേര്. ഇതാണ് നാരായണന്റെ ധ്യാനം വിഗ്രഹത്തിൽ. ഇതേപോലെ ഗദ താഴെ, ചക്രം മേലെ, ശംഖ് പത്മം പിടിച്ച മാധവനായി. അതേപോലെ ചക്രം താഴെ, ഗദ മേലെ ഉയർത്തി പിടിച്ചു, പത്മം ഇവിടെ പിടിച്ചു, ശംഖ് ഇവിടെ പിടിച്ച ഗോവിന്ദനായി. ഈ ക്രമത്തിൽ ആലോചിച്ചാൽ മതി കേട്ടോ. അതായത് വലത്തെ താഴത്തെ കൈയ്, വലത്തെ മേൽക്കൈയ്, ഇടത്തെ മേൽക്കൈയ്, ഇടത്തെ താഴത്തെ കൈ. ഈ ക്രമത്തിലാണ് ഞാൻ പറയുന്നത്. അതേപോലെ ഗദ താഴെ വലത്തെ താഴത്തെ കയ്യിൽ, മേലെ വലത്തെ കയ്യിൽ പത്മം, ഇടത്തെ മേൽക്കൈയിൽ ശംഖ്, താഴത്തെ കയ്യിൽ ചക്രം പിടിച്ച അതിനെ വിഷ്ണു എന്ന് വിളിക്കും. ഇതാണ് വിഷ്ണുവിൻ്റെ ഭാവം. ഇങ്ങനെ ഓരോ രൂപങ്ങൾ ഭഗവാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ഈ നാമങ്ങളൊക്കെ പറയാം. 24 നാമങ്ങൾ: കേശവൻ, നാരായണൻ, മാധവൻ, ഗോവിന്ദൻ, വിഷ്ണു, മധുസൂദനൻ, ത്രിവിക്രമൻ, വാമനൻ, ശ്രീധരൻ, ഋഷികേശൻ, പത്മനാഭൻ, ദാമോദരൻ, സംഘർഷണൻ, വാസുദേവൻ. പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, പുരുഷോത്തമൻ, അധോക്ഷജൻ, നരസിംഹൻ, അച്യുതൻ, ജനാർദ്ദനൻ, ഉപേന്ദ്രൻ, ഹരി, കൃഷ്ണൻ. ഇത്രയും രൂപങ്ങൾ. ഇതിലൊക്കെ ഈ 4 ആയുധങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും മാറിയിട്ടാണ്. ഇതിൽ നരസിംഹ വിഗ്രഹം ക്ഷേത്രത്തിൽ ബിംബം ഉണ്ടാക്കുമ്പോൾ നരസിംഹം ചതുർബാഹുവായിട്ട് പ്രതിഷ്ഠിക്കുന്നതാണ് നമ്മുടെ നാട്ടിലെ സമ്പ്രദായം. ശരിക്ക് അത് ശാസ്ത്രപ്രകാരം ചെയ്യുമ്പോൾ ആ നരസിംഹ വിഗ്രഹത്തിന് ഒരിക്കലും നരസിംഹത്തിന് മുഖം ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പോലുള്ള അപൂർവ സ്ഥലങ്ങളിൽ അങ്ങനത്തെ മുഖം ഉണ്ടാവും. തെക്കേടത്ത് നരസിംഹസ്വാമിയെ പോലെ ചക്രം താഴത്തെ കയ്യിലുണ്ടാവും, മേലത്തെ വലത്തെ കയ്യിൽ പത്മം ഉണ്ടാവും, ഈ കയ്യിൽ ഗദ ഉണ്ടാവും, ഈ കയ്യിൽ ശംഖ് ഉണ്ടാവും. ഈ രൂപത്തിൽ നാരായണൻ നിൽക്കണം, ഭഗവാൻ നിൽക്കണം, അത് നരസിംഹമാണെന്ന് മനസ്സിലാക്കണം നമ്മൾ. ഇങ്ങനെയാണ് വിഗ്രഹത്തിൽ വരിക. അപ്പോൾ നമ്മുടെ ഭഗവാൻ ആരാ ഇതിൽ? നമ്മുടെ ഗുരുവായൂരപ്പൻ ഈ പറയണ 24 രൂപങ്ങളിൽ ഏത് രൂപ? ഈ ആദ്യത്തെ 12 രൂപത്തിൽ ഭഗവാൻ വരുന്നില്ല. ഭഗവാൻ വരുന്നത് 21-ാമത്തെ രൂപത്തിലാണ്. ജനാർദ്ദനൻ എന്നുള്ള പേരിലുള്ള രൂപത്തിലാണ്. ജനങ്ങളുടെ ദുഃഖങ്ങളെ ശമിപ്പിക്കുന്നവൻ, ഒരു മനുഷ്യന് വരാവുന്ന ഏറ്റവും വലിയ ദുഃഖമായിട്ട് പ്രാചീന കാലത്ത് കഴിഞ്ഞിരുന്നത് കുട്ടികളില്ലാതിരിക്കണം. കാരണം വംശമുണ്ടെങ്കിലേ മേൽഗതിയുള്ളൂ എന്നുള്ളൊരു ചിന്ത പണ്ടത്തെ കാലത്ത് ആൾക്കാർക്ക് കൃത്യമായിട്ടുണ്ടായിരുന്നു. ഇന്നതില്ല. കടമകളിൽ അധിഷ്ഠിതമായിട്ടുള്ളൊരു സമൂഹമായിരുന്നു നമ്മുടെ. കടമകൾക്കാണ് പ്രാധാന്യം കൊടുത്തിരുന്നത്, റെസ്പോൺസിബിലിറ്റീസിന്. ഒന്നാം ലോകമഹായുദ്ധം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നാട്ടിലെ വ്യവസ്ഥിതികൾ മാറിപ്പോയി. പുതിയ ജനാധിപത്യത്തിൻ്റെ ഡെമോക്രസിയുടെയൊക്കെ പാഠങ്ങൾ പഠിച്ചപ്പോൾ പിന്നെ അവകാശങ്ങൾ മാത്രമായി നമ്മൾ സംസാരിക്കും. ഇപ്പോൾ നമ്മുടെ അവകാശങ്ങൾ മാത്രമേ വരുന്നത്, നമ്മൾ അവരെ കടമകളും നമ്മൾ നിറവേറ്റാറില്ല. ഒരു മനുഷ്യ ജീവിതം കൊണ്ട് അല്ലെങ്കിൽ ഒരു ജീവി ജനിക്കുന്നത് പ്രത്യുൽപാദനം നടത്താനാ, വംശം നിലനിർത്താനോ? പ്രകൃതി അക്കാര്യത്തിൽ നിർദാക്ഷിണ്യമാണ്. ചില ജീവികളിൽ കുഞ്ഞുങ്ങളെ പ്രസവിച്ച ഉടനെ അച്ഛൻ്റെ അമ്മയും പണി കഴിഞ്ഞു, മരിച്ചു, അടുത്ത സെക്കൻഡ് കഴിഞ്ഞു. മനുഷ്യന് അതും ഇല്ല ഭാഗ്യത്തിന്. മനുഷ്യന് ഈ ചിന്താശേഷിയും ഇവിടുന്ന് കയറി അടുത്ത ലെവലിലേക്ക് പോകാനുള്ള ആത്മജ്ഞാനത്തിനുള്ള വകുപ്പും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ജനാർദ്ദനൻ എന്ന് പറയുന്ന ആ രൂപം എന്താ? ഇജ്ജനം, ജനശബ്ദം, ജന്മം, ജ നകാരം കൊണ്ട് മരണം. ജനനം തൊട്ട് മരണം വരെയുള്ള നമ്മുടെ സർവത്രയാണ് ജന ശബ്ദം കൊണ്ട് ശരിക്കും ഉദ്ദേശിക്കുന്നത്. അതിൽ ഉള്ള തട്ടും തടവും ഒക്കെ മാറ്റിത്തരുന്ന ആള് ജനാർദ്ദനൻ. ഈ ജനാർദ്ദനെ എങ്ങനെ പ്രീതിപ്പെടുത്തുന്നതെന്ന് ഭാഗവതം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് പാട്ടുപാടുക, വചിക്കുക, മന്ത്രം ചൊല്ലുക, ഇതൊന്നുമല്ല. അതൊക്കെ അതിലുള്ള ടൂൾസ് മാത്രമാണ്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക, കൂടുതൽ വേണമെന്ന് ആഗ്രഹിക്കാതിരിക്കുക, ഇന്ദ്രിയ നിഗ്രഹം ഉണ്ടാക്കുക, സകലതും ഭഗവാനാണെന്നുള്ള ബോധത്തോടെ ഇരിക്കുക. ഇത്രയും ഉണ്ടായാൽ മതി എന്നാണ് പറഞ്ഞത്. ഇതാണ് ഭാഗവതം പറയുന്നത്. ജനാർദ്ദന എന്നുള്ള ശബ്ദം ഉപയോഗിച്ചിട്ട് തന്നെയാണ് ആ ശുഖമഹർഷി അത് പറയുന്നത്. അവിടെ വാക്ക ഉപയോഗിച്ചു. അപ്പൊ ജനാർദ്ദനന്റെ കോൺഫിഗറേഷൻ എന്താ? വലത്തേ താഴത്തെ കയ്യിൽ പത്മം, വലത്തേ മേൽക്കൈയിൽ ചക്രം, ഇടത്തേ മേൽക്കൈയിൽ ശംഖ്, ഇടത്തേ കീഴ്ക്കൈയിൽ ഗദ. ഭഗവാൻ ആ രൂപത്തിനെ അങ്ങോട്ട് പ്രസിദ്ധാക്കി. അതുകൊണ്ട് ഇന്ന് നമുക്ക് വിഷ്ണുവിനെ ധ്യാനിക്കാൻ പറഞ്ഞാൽ ഗുരുവായൂരപ്പൻ്റെ രൂപേ വരുള്ളൂ. ഈ 21-ാമത്തെ രൂപം മാത്രമേ വരുള്ളൂ. പിന്നെ ഈ ഉപാസനയും മന്ത്രവും ഇതൊക്കെ കിട്ടിയിട്ടുള്ള ആൾക്കാരായിരിക്കണം ഒരു പക്ഷേ വ്യത്യാസപ്പെടുത്തിയിട്ട് ചിന്തിക്കുന്നുണ്ടാവുക, അല്ലേ? അപ്പോൾ ഭഗവാന്റെ ഈ വിശേഷപ്പെട്ട ആ രൂപത്തിനെ തന്നെ എന്തുകൊണ്ട് ഈ വിഗ്രഹ നിർമ്മാണത്തിൽ ആ പ്രപഞ്ച സൃഷ്ടാവ് ഉപയോഗിച്ചു എന്നുള്ളതിൻ്റെ അർത്ഥത്തിനെ നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഒന്നിങ്ങനെ ഇട്ടതാണ്. അത് ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് നമ്മൾ പ്രഭാഷണം ചെയ്ത് കളയില്ല. ഓരോരുത്തരും ഇന്ന് ആലോചിക്കണം, മനസ്സിൽ മനനം ചെയ്യണം. ഈ രൂപത്തിന് എന്തുകൊണ്ടാണ് ഈ വിഗ്രഹത്തെ, എന്തുകൊണ്ട് ഇതിലെ മറ്റു രൂപങ്ങൾ എടുത്തില്ല? ഒരു റീസൺ ഉണ്ടോ? പ്രപഞ്ചത്തിൽ റീസൺ ഇല്ലാത്ത ഒന്നുമില്ല. അങ്ങനെ ഉള്ളൊരു മഹത്തായിട്ടുള്ളൊരു രൂപം ആ വിഗ്രഹം. ഭഗവാൻ പ്രതിഷ്ഠിച്ച്, മഹാദേവൻ പ്രതിഷ്ഠിച്ച് അനേക വർഷങ്ങൾ ഇവിടെ ഒരു ക്ഷേത്രം പണിതോ എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ജനമേശയൻ്റെ കഥയാണ് പിന്നെ നമ്മളിത് കേൾക്കുന്നത്. ജനമേശയൻ്റെ കഥയും കഴിഞ്ഞ് അത് പുരാണമാണ്, പുരാണമാണ്. പക്ഷെ പുരാണം അല്ലാണ്ട് നമ്മൾ ഫോക്ലോർ എന്ന് പറയും, നാടോടിക്കഥ. പിന്നെ ഒരു നാടോടിക്കഥയെ കേൾക്കണം, ജനങ്ങൾ പറഞ്ഞു കേൾക്കുന്ന ഒരു പുരാവൃത്തം. പുരാണം എന്ന് പറയാൻ പറ്റില്ല, ഐതിഹ്യം എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഒരു പുരാവൃത്തം. ഒരു പാണ്ഡ്യരാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിൻ്റെ കഥ അറിയണവരുണ്ടാവും. ഇപ്പം ഗുരുവായൂർ പ്രദേശത്തൊക്കെ എല്ലാവർക്കും ആ കഥ അറിയാം, പ്രസിദ്ധമാണ് ആ കഥ. ആ പാണ്ഡ്യരാജാവിൻ്റെ ജാതകം നോക്കിയപ്പോൾ ഒരു ജ്യോതിഷം പറഞ്ഞു, 10 ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ സർപ്പം കൊത്തി മരിക്കും, ഉറപ്പാവും. അപ്പോൾ രാജാവ് അതിനെ ഒഴിവാക്കാൻ, ഇനി പരീക്ഷത്തിനെ പോലെ സൽബുദ്ധി ഉണ്ടായിരുന്ന ആളായതുകൊണ്ട് അദ്ദേഹം ഇരുന്ന് ഭാഗവത ശ്രവണമൊക്കെ നടത്തുന്നവരോട് അദ്ദേഹം തീർത്ഥയാത്രയ്ക്ക് പോയി. ഈ പാണ്ഡ്യവംശത്തിന് വലിയൊരു പ്രാധാന്യം ഉണ്ടല്ലോ. പാണ്ഡ്യവംശത്തിൻ്റെ ഉപജ്ഞാതാവ് മഹാദേവനാണ്. സുന്ദരേശ്വരൻ എന്നുള്ള പേരിൽ ഭഗവാൻ മീനാക്ഷിയെ വിവാഹം ചെയ്തിട്ട്, അമ്മയെ വിവാഹം ചെയ്തിട്ട് അതിലുണ്ടായ വംശപരമ്പരയാണ് ഈ പാണ്ഡ്യവംശം. ആ വംശത്തിൽ ജനിച്ച ഒരു രാജകുമാരന് ഭഗവാൻ ലക്ഷ്മണ എന്ന് പറയുന്ന പത്നിയിലുണ്ടായ മകളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. കൃഷ്ണൻ്റെ മകളുടെ ഭർത്താവിൻ്റെ വീടായിരുന്നു മധുര. ഭഗവാൻ ആ കല്യാണം നടത്താനായിട്ട് പരിവാര സമേതം തെക്കൻ നാട്ടിലേക്ക് വന്നതിൻ്റെ ഒക്കെ കഥകൾ സംഘകൃതികളിൽ കാണാൻ പറ്റും. ഞാൻ പണ്ടൊരു പ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടെ തന്നെ, ഗുരുവായൂർ ഭഗവാൻ അതിനുശേഷം ഈ പാലക്കാട് ചുരം വഴി കടന്ന് കേരളത്തിൻ്റെ ഈ പ്രദേശത്ത് സഞ്ചരിച്ചെത്തി. നമ്മുടെ ഈ പ്രദേശത്ത് എവിടെയുള്ള കടൽക്കരയിൽ നിന്ന് അത്ര കപ്പലുകളിൽ കയറിയിട്ട് ലക്ഷദ്വീപിലേക്ക് പോയതായിട്ട് പറയുന്നുണ്ട്. ലക്ഷദ്വീപിൽ നിന്ന് തിരിച്ച് കടൽ മാർഗം ദ്വാരകയിലേക്കും. മകളെ കല്യാണം കഴിപ്പിച്ച് പണ്ടാക്കിയതിന് ശേഷം ഒരച്ഛൻ മകളെ മകളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടുള്ള തിരിച്ചു പോക്കണം. അന്ന് അദ്ദേഹം വിശ്രമിച്ച സ്ഥലമായിരിക്കാം ഗുരുവായൂർ എന്നൊരു സൂചന ആ പാട്ടുകളിൽ കാണാം, ഭഗവാന്റെ ആ തിരിച്ചു പോക്കിൽ. അന്ന് ഗുരുവായൂർ ക്ഷേത്രം വരുന്നൊന്നും ഭഗവാൻ ചിന്തിച്ചിട്ടുണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ അഥവാ അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവാം, അതുകൊണ്ടായിരിക്കും അദ്ദേഹം ഇവിടെ വന്നിരുന്നത്. ഇതൊരു ഇതൊക്കെ ഫോക്ലോർ പുരാവൃത്തങ്ങളിൽ വരുന്ന കഥകളാണ്. ഇതൊന്നും നമ്മുടെ ഈ സ്ഥിരം അടിച്ചടിച്ച് അച്ചടിച്ചിട്ട് വാട്സപ്പിലിട്ട് ഫേസ്ബുക്കിൽ എഴുതിയിട്ടുള്ള കഥകളിൽ പോയാൽ കണ്ട ഭഗവാന്റെ പുറകെ അന്വേഷിച്ച് പോയാൽ ഇങ്ങനത്തെ കഥ കണ്ടുള്ളൂ. അപ്പോൾ ഭഗവാൻ ഓരോ കഥ പറഞ്ഞു തരും, നല്ല രസമായിട്ടുള്ള കഥകൾ പറഞ്ഞു തരും. അദ്ദേഹത്തിനെ പോലെ കഥ പറയാൻ കഴിയുന്ന ഒരാൾ വേറെ ഇല്ല ഈ പ്രപഞ്ചത്തിൽ. എല്ലാ പറയുന്ന ആളും എല്ലാ കഥകളും പറയുന്ന ആളാണ്. ഗുരുവായൂരപ്പനെ കുറിച്ച് ആരോട് ചോദിച്ചാലാണ് ഏറ്റവും കൂടുതൽ അറിയാൻ വെച്ചത്? ഗുരുവായൂരപ്പൻ്റെ അടുത്ത് മാത്രമാണ്. എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞു, എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞു. എത്രയോ സ്ഥലത്ത് നമ്മൾ വഴിതെറ്റുമ്പോഴും അങ്ങനെയല്ല ഇതിങ്ങനെയാണ്, ഏ ഇങ്ങനെയാണല്ലോ ഇവിടെ കേൾക്കണത്, ഏ അങ്ങനെയല്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞു തരിക, അത് ഭഗവാന്റെ ഒരു വിശേഷം. അപ്പോ ഈ പാണ്ഡ്യരാജാവ് യാത്ര ചെയ്ത് 10 ദിവസം കഴിഞ്ഞ് തിരിച്ച് ഒരു കുഴപ്പമില്ലാണ്ട് നാട്ടിലെത്തി. ജ്യോത്സ്യനെ വിളിച്ചു വരുത്തി, ഞാൻ മരിച്ചില്ലല്ലോ, എനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ. അപ്പൊ ജ്യോത്സ്യം പറയും, അങ്ങനെ വരാൻ വഴിയില്ല, ഞാനൊന്ന് പ്രശ്നം വെച്ച് നോക്കട്ടെ. അവർ പ്രശ്നം വെച്ച് നോക്കി, പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ പറഞ്ഞു, അനന്തൻ്റെ സാന്നിധ്യമുള്ള ഏതോ ഒരു സ്ഥലത്ത് അങ്ങ് ദർശനം നടത്തിയിട്ടുണ്ട്. മഹാ സർപ്പങ്ങളുടെയൊക്കെ ജ്യേഷ്ഠനാണ്, നാഗങ്ങളുടെയൊക്കെ ജ്യേഷ്ഠം അനന്തൻ, ഏറ്റവും മൂത്ത ആള്, ഭഗവാന്റെ തൽപ്പം, ഭഗവാൻ തന്നെ. സംഘർഷണൻ എന്ന പേരിൽ ഭഗവാന്റെ വ്യൂഹത്തിൽ നാരായണൻ, വാസുദേവൻ, സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, വൈഷ്ണവ വ്യൂഹം, ഭഗവാന്റെ വ്യൂഹങ്ങളാണ്. ഭഗവാന്റെ പ്രപഞ്ചത്തിനെ താങ്ങി നിർത്തുന്ന നെടുന്തൂണുകളായിട്ടുള്ള ശക്തികളെ വിളിക്കുന്ന പേരുകളാണ്. അതിൽ സംഘർഷണനാണ്, അത് തന്നെയാണ് ബലഭദ്രൻ, അതുതന്നെയാണ് ലക്ഷ്മണൻ. ആ അനന്തന്റെ സാന്നിധ്യമുള്ള ഒരു സ്ഥലത്ത് അങ്ങിരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ആലോചിച്ചപ്പോൾ മനസ്സിലായി, അദ്ദേഹം ഇവിടെ വിശ്രമിച്ചിട്ടാണ്, ഇവിടെ ആരാധിച്ചിട്ടാണ് പോയത്, ആ പ്രദേശത്ത്. അന്ന് ഇവിടെ ഒരു ക്ഷേത്രം പാഴടഞ്ഞ് കിടക്കുക, എന്താന്നൊന്നും പറയുന്നില്ല. ഈ വിവരം അറിഞ്ഞ് അദ്ദേഹം പരിവാര സമേത ഈ പാണ്ഡ്യരാജാവ് വന്നിട്ട് ഇവിടെ ഒരു ക്ഷേത്രം പണിതു എന്നാണ്. ഈ ക്ഷേത്രമാണ് നമ്മുടെ അറിവിൽ ആദ്യത്തെ ഗുരുവായൂർ ക്ഷേത്രം. അതൊരു തമിഴ് ശൈലിയിലായിരുന്നിരിക്കുന്നുള്ളതിൽ യാതൊരു സംശയമില്ല ഗോപുരത്തോട് കൂടിയിട്ട്. കാരണം 12-13 നൂറ്റാണ്ടുകളിലാണ് കോക സന്ദേശം എഴുതുന്നത്. പറവൂരിൽ നിന്ന് കാമുകൻ തൃപ്രങ്ങോട്ടേക്ക് പറഞ്ഞേക്കുകയാണ് ഒരു ഹംസത്തിനെ, കാമുകിക്ക് സന്ദേശമായിട്ട്. പോണ വഴിയിൽ അമ്പലങ്ങളെക്കുറിച്ച് മുഴുവൻ വർണ്ണനയുണ്ട്. ആ വർണ്ണന പറയുമ്പോൾ സരസിൻ്റെ തീരത്തിരിക്കുന്ന അമ്മയെക്കുറിച്ച് പറയുന്നുണ്ട്, അമ്പിൽ കുമ്പിട്ട ചലതരയാം പിന്നെ നീ പോക പോനാൽ, മുൻപിൽ ചെന്നാൽ കാണാമത കുരുവയൂരിൻ റുപേരാം പ്രദേശം എന്ന് പറഞ്ഞിട്ട്. കുരുവയൂർ എന്നാണ് പറഞ്ഞത്, ഗുരുവായൂർ എന്നല്ല പറഞ്ഞത്, കുരുവയൂർ. കുരുവകൃഷി, ഒരു നെല്ലാണ് അത് നടത്തിയിരുന്ന സ്ഥലം എന്നർത്ഥത്തിലാണ് പറയണം. അങ്ങനെയുള്ള ആ സ്ഥലത്ത് ദേവി ഇരിക്കണു, ആ അമ്മ ഇരിക്കണതിൻ്റെ അടുത്ത് ഭഗവാൻ ഇരിക്കണു എന്നൊരു സൂചന. ശാർംഗവാണിയുടെ ഉത്തുംഗമായിട്ടുള്ള ഗോപുരം കാണാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സമ്പ്രദായത്തിലൊരു ഗോപുരമൊന്നും ആയിരിക്കില്ല എന്ന്. ഈ സമ്പ്രദായത്തിലെ ഗോപുരമൊക്കെ ഒരു 14-15 നൂറ്റാണ്ടിന് ശേഷമേ വന്നിട്ടുള്ളൂ. കാരണം 14 നൂറ്റാണ്ടിലാണ്, 14-96 ഈ തന്ത്രസമുച്ചയം എന്ന് പറയുന്ന മഹാഗ്രന്ഥം എഴുതപ്പെടണ തന്നെ. അത് എഴുതി അത് പരീക്ഷിച്ച ആദ്യത്തെ ലാബറട്ടറിയാണ് ഗുരുവായൂർ. ഇവിടുന്നാണ് തന്ത്രസമുച്ചയം പരീക്ഷിക്കപ്പെടുന്നത്. ഇന്നത്തെ കേരളീയ സമ്പ്രദായത്തിലുള്ള തന്ത്ര പൂജാവിധികളുടെ പ്രചുരപ്രചാരമുള്ള പൂജാവിധികളായിട്ടുള്ള തന്ത്രസമുച്ചയം, ആ ഗ്രന്ഥത്തിൻ്റെ ആദ്യ പരീക്ഷണശാല ഗുരുവായൂർ ക്ഷേത്രമാണ്. കാരണം ചേന്നാസ് രവിനാരായണൻ നമ്പൂരിപ്പാട് ഈ ഭഗവാനെ ഉപാസിച്ചിട്ട് അത് അവരുടെ പരദേവതാ ക്ഷേത്രമായിട്ടുള്ള ശങ്കരനാരായണ സ്വാമി ക്ഷേത്രത്തിൽ ഇരുന്നിട്ടാണ് അത് എഴുതിയതെന്നാണ്. ഇവിടെയാണ് അതിൻ്റെ നിർമ്മിതിയും പരീക്ഷിച്ചിട്ടുണ്ടാവുക. ഇതൊരു കൊച്ചു ക്ഷേത്രമായിരുന്നു. ഭഗവാന്റെ ബലിക്കല്ലിൽ നിന്ന് ഭഗവാന്റെ വിഗ്രഹത്തിലേക്കുള്ള ഡിസ്റ്റൻസ് കണ്ടാലറിയാം അതാണ് ശരിക്കും ക്ഷേത്രത്തിന്റെ ഒറിജിനൽ പ്ലാൻ. ബാക്കിയൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. ഏത് ക്ഷേത്രത്തിലും ബലിക്കല്ല് തുടങ്ങി ആ വിഗ്രഹം വരെയുള്ള ദൂരം കണ്ടാറിയാം ക്ഷേത്രത്തിന്റെ ആക്ച്വൽ വലിപ്പം എന്തായിരുന്നു. ആ ബലിക്കല്ലിന്റെ വലിപ്പം കണ്ടാലും അറിയാം ഭഗവാന്റെ ഉയരത്തിന്റെ, വിഗ്രഹത്തിന്റെ ഉയരത്തിന്റെ റേഷ്യോ അനുപാതത്തിനനുസരിച്ചിട്ട് ഇവിടുത്തെ സകല നിർമ്മിതികളും അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പോൾ ആ പാണ്ഡ്യരാജാവ് അവിടെ വെച്ചു എന്നത് വരെ നമുക്കറിയുള്ളൂ. അതിനുശേഷം പിന്നെ എന്ത് സംഭവിച്ചു എന്നുള്ളത് അനേക വർഷങ്ങൾ രഹസ്യോ അല്ലെങ്കിൽ രേഖകൾ നഷ്ടപ്പെട്ടിട്ടോ കിടക്കുന്നു. പിന്നെ ഗുരുവായൂരിനെ കുറിച്ച് നമ്മൾ ആദ്യം അറിയുന്നത് ഈ കോക സന്ദേശത്തിൽ. അവിടെയും ഭഗവാനെക്കുറിച്ച് കാര്യമായിട്ട് അതിൽ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ ഇങ്ങോട്ട് മുന്നോട്ട് വരുമ്പോൾ കാക്കശ്ശേരി ഭട്ടതിരി ആരെക്കുറിച്ചാണോ വസുമതി മാനവിക്രമീയം എഴുതിയത്, ആ മാനവിക്രമൻ സാമൂതിരി 9-ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴേക്കും തന്നെ സാമൂതിരി തെക്കോട്ടേക്ക് വന്നു കഴിഞ്ഞു, കൊടുങ്ങല്ലൂരൊക്കെ പിടിച്ചു തുടങ്ങി. ഭഗവാൻ ഒരു ചെറിയ ക്ഷേത്രമായിട്ട് തുടരുകയാണ്. തൃക്കണാമതിലകം എന്ന് പറഞ്ഞ അതിപ്രസിദ്ധമായിട്ടുള്ളൊരു ക്ഷേത്രം ഉണ്ടായിരുന്നു മതിലകത്തിൻ്റെ അടുത്ത്, ഒരു മഹാശിവലിംഗം. 21 അടി ഉയരമാണ് ശിവലിംഗത്തിന്. അതിനെ പിന്നീട് ഡച്ചുകാർ പുഴക്കെടുത്ത് കപ്പലിനെ തൂണാക്കി കൊണ്ടുപോയിട്ട്. പൊന്നു ഗുരുവായൂരപ്പൻ ഒരു രണ്ട് മാസം മുമ്പ് എന്നെ ഫോർട്ട് കൊച്ചിയിൽ ആ തൂണായിട്ടുള്ള ശിവലിംഗത്തിനെ കുഴിച്ചു വെച്ചിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടെത്തിച്ചു. അന്വേഷിച്ച് എത്തിച്ചതാ. ഭഗവാന്റെ ചക്രവർത്തിയായിരുന്ന മഹാദേവൻ അവിടെ ഒരു റോഡ് സൈഡിൽ ഒരു ചെറിയ അമ്പലത്തിൻ്റെ അകത്ത് ഇരിക്കുന്നുണ്ട്. 14 അടി ഭൂമിയുടെ അകത്തേക്കാണ് വെച്ചിരിക്കുന്നത്. കാരണം അത്രയും വലിയ അമ്പലം പണിയാൻ പറ്റില്ല. കൊങ്ങണി ബ്രാഹ്മണർ ചെയ്ത ഏറ്റവും വലിയൊരു പുണ്യമാണ്. ഫോർട്ട് കൊച്ചിയുടെ തീരത്ത് കപ്പലിൻ്റെ തൂണായിട്ടിട്ട് കെട്ടിയിരിക്കുന്നു ആ ശിവലിംഗത്തിനെ. ആ ഭഗവാന്റെ ആനകൾ ഓടി വന്നതാണ് ഇവിടെ ആനയോട്ടത്തിന് കഥയുണ്ടാവാൻ കാരണം. തൃക്കണാമുദ്രാമ്പ്ര കേരള ചക്രവർത്തിയായിട്ടിരുന്ന മഹാദേവനാണ്. അപ്പൊ ഭഗവാൻ ഒരു കൊച്ചു ക്ഷേത്രമായിട്ടിരുന്ന് അപ്പോഴും വിഗ്രഹമഹാത്മ്യത്തിന് ഒരു കുറവുമില്ല. ആൾക്കാർ അന്വേഷിച്ച് ഉപാസകർ വന്നുകൊണ്ടിരുന്നു എന്നുള്ളതിനുള്ള തെളിവുകൾ ധാരാളമുണ്ട്. കാരണം സാമൂതിരിപ്പാട് തന്നെ ഈ തെക്ക് ചാവക്കാടിൻ്റെ അടുത്തുള്ള സാമൂതിരിക്ക് തെക്കാണല്ലോ, തെക്ക് ചാവക്കാടിൻ്റെ അടുത്തുള്ള ഗുരുവായൂർ വന്നിട്ടൊരു കോവിലകം എന്തിന് പടുതു എന്ന് ആർക്കും അറിഞ്ഞുള്ളൂ. ഇന്നും അജ്ഞാതമാണ് സാമൂതിരി കോവിലകം ഗുരുവായൂർ വരാൻ കാരണം. കോഴിക്കോട് കോവിലകം ഉണ്ട്, അവിടെ മുമ്പേ ഗുരുവായൂർ കോവിലകം ഉണ്ട്. ഈ നമ്മുടെ ഈ ഈ ശ്രീവത്സ ഗസ്റ്റ് ഹൗസ് നിൽക്കുന്ന പറമ്പിൽ ഇവിടെ തീപ്പെട്ട ഒരു ഇളയ തമ്പുരാൻ ഏറാൾപാടിന്റെ ശവസംസ്കാര ചടങ്ങിന്റെ കണക്കുകൾ ഗുരുവായൂരപ്പന്റെ പഴയ ഗ്രന്ഥവരികളിൽ കാണാം. ഇത്ര മുട്ടി ചന്ദനം ഉപയോഗിച്ചു എന്നൊക്കെ. അന്ന് ഈ ക്ഷേത്രത്തിന് എത്ര വലിപ്പമുണ്ടെന്നുള്ളതൊക്കെ വേറെ വിഷയമാണ്. പക്ഷെ സാമൂതിരി ഇവിടെ കോവിലകം ഉണ്ടാക്കിയിട്ടുണ്ട്. സേലത്ത് കോവിലകം ഉണ്ടാക്കിയാണ് സാമൂതിരി. അത്രയും വലിയ രാജ്യം കോഴിക്കോട് കോവിലൊക്കെ പിന്നെ വന്നതാണ്. ചെറുവണ്ണൂരും ഈ ഇവിടെ ഗുരുവായൂരൊക്കെ വളരെ പഴയ കോവിലകങ്ങൾ. അപ്പൊ ഭഗവാനെ ഉപാസിക്കാൻ സാമൂതിരിയോട് ആരാ പറഞ്ഞത്? ഈ വിഗ്രഹത്തിന് ഉപാസിക്കാൻ വംശവർദ്ധനവിന് തന്നെയാണ് ഉപാസിച്ചിരുന്നത്. രണ്ടാമത്തെ ബന്ധം, ഈ വിഗ്രഹം 10-ാം നൂറ്റാണ്ടിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ സാക്ഷാൽ കുലശേഖര പെരുമാൾ ഉപാസിച്ചിരുന്ന വിഗ്രഹം കൂടിയാണെന്നാണ് സന്യാസ സമൂഹങ്ങളുടെ ഇടയിലെ പ്രശസ്തി. പ്രത്യേകിച്ച് ശങ്കരവാര്യപര്യങ്ങളിൽ ഞാൻ ആ ഡോക്യുമെൻ്ററിയുടെ 1-ാം എപ്പിസോഡിൽ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. പലരും ചോദിച്ചിരുന്നു അതിൻ്റെ പുറകിലെ കഥ ഇതാണ്. ആ കുലശേഖര പെരുമാളാണ് മുകുന്ദമാല എഴുതിയത്. ആ കുലശേഖര പെരുമാളിന്റെ ഗുരുനാഥനായിരുന്നു 1-ാമത്തെ വില്ലുമംഗലം. 3 വില്ലുമംഗലങ്ങളുണ്ട്, 1 വില്ലുമംഗലമല്ല, 3 വില്ലുമംഗലങ്ങളുണ്ട്. അതിൽ 1-ാമത്തെ വില്ലുമംഗലം, വില്ലുമംഗലം ഒരു സ്ഥാനപ്പേര് മാത്രമാണ്, ഒരു സ്ഥാനപ്പേരാണ്. അതിന് 3-ാമത്തെ വില്ലുമംഗലമാണ് കുറുവരമ്മയുടെ കഥയിലും മാനവേദന്റെ കഥയിലും സാമൂരിപ്പാടിന്റെ കഥയിലും വരുന്നത്. ഇടയിലുള്ള വില്ലുമംഗലമാണ് ശ്രീകൃഷ്ണ കർണാമൃതം എഴുതിയ ലീലാശുകൻ എന്ന് പറഞ്ഞ വില്ലുമംഗലം. വൃന്ദാവനത്തിലേക്ക് പോയാൾ സ്വന്തം കണ്ണുകുത്തി പൊട്ടിച്ചാണ്. തനിക്ക് കാമം ഉണ്ടാക്കുന്ന കാഴ്ചകൾ കാണരുത് താൻ എന്ന് പറഞ്ഞിട്ട്, പ്രത്യേകിച്ച് സ്ത്രീകളെ കാണരുതെന്ന് പറഞ്ഞിട്ട് സ്വന്തം കണ്ണു കുത്തി പൊട്ടിച്ചിട്ട് എഴിഞ്ഞിട്ടാണ് അദ്ദേഹം വൃന്ദാവനത്തിലേക്ക് പ്രവേശിച്ചത്. അദ്ദേഹം എഴുതിയാണ് ശ്രീകൃഷ്ണ കർണാമൃതം. കസ്തൂരി തിലകം ലലാടബലക എന്നുള്ള പ്രസിദ്ധ ശ്ലോകങ്ങളുടെ കയ്യിലാണ്. അതിൽ 1-ാമത്തെ വില്ലുമംഗലം അദ്ദേഹം കുലശേഖര പെരുമാൾക്ക് പ്രത്യേകമായിട്ട് കൊടുത്തതാണെന്നും പറയപ്പെടുന്നുണ്ട് ഈ വിഗ്രഹത്തിന്. ഒരു പക്ഷേ ഇവിടെ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, ഭഗവാൻ പല കാലത്തും പോയിട്ടുണ്ട്, വീണ്ടും തിരിച്ചു കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുക എന്ന ഒരു അവസരം ഉണ്ടായിട്ടുണ്ടാവാം. പെരുമാൾ ഇവിടെ അത് പ്രതിഷ്ഠിച്ചിട്ടുണ്ടാവാം. പെരുമാൾ ഇവിടെ വെച്ച് സമാധിയായി എന്ന് കരുതുന്ന ഒരു സന്യാസ വിഭാഗം ചുരുക്കമാണെങ്കിലും നമ്മുടെ നാട്ടിലുണ്ട്. തമിഴ് സമ്പ്രദായത്തിൽ അത് സമ്മതിക്കില്ല. അവർ പറയും അത് തമിഴ്നാട്ടിലാണെന്ന് പറയും. അദ്ദേഹത്തിൻ്റെ സമാധി സ്ഥാനത്താണ് ഭഗവാൻ എന്നും രാത്രി എഴുന്നള്ളിപ്പിന് നിൽക്കണേ എന്നുള്ളൊരു സൂചനയും അവിടെ നിൽക്കുന്നുണ്ട്. എപ്പോഴും മഹാഭക്തന്മാർ ശരീരം വെടിഞ്ഞ് അവർ ആ വിഗ്രഹത്തിൽ ലയിക്കുക പതിവ്. ആ വിഗ്രഹത്തിൽ ലയിക്കും. നമുക്ക് പൂന്താനത്തിനും പട്ടപാതിരെയും കുറുവരമ്മയും കുലശേഖര പെരുമാളെന്നും കാണാൻ വേറെ എവിടെയും വേണ്ട. ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹത്തിലേക്ക് നന്നായി നോക്കിയിട്ട് അവരെ വിചാരിച്ചാൽ ആ രൂപത്തിൽ കാണാം അവിടെ ഉറപ്പാ. ഗുരുവായൂരപ്പൻ്റെ പേര് സത്യമായിട്ടാണ് ഞാൻ പറഞ്ഞു. കുറുവരമ്മയെ കാണണോ? ചെന്ന് നോക്കുക അത്തേക്ക്. കുറുവരമ്മയെന്ന് വിളിച്ചിട്ട് നോക്കുക അത്തേക്ക്, കുറുവരമ്മയെ കാണാത്ത. പൂന്താനത്തിന് തിരുവേനി എന്ന് പറഞ്ഞ് വിളിച്ച് നോക്കും, തിരുവേനിയെ കാണാത്ത്. ഭട്ടവാതിരെ കാണാം. ഭട്ടവാതിരി ഇപ്പോഴും അർദ്ധവട്ടിപ്പടി ഇരിക്കുന്നുണ്ട്, ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. തമാശ പറഞ്ഞല്ല, നമ്മുടെ വിശ്വാസത്തിൻ്റെ കല്ലടക്കി നോക്കണ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഭഗവാനിൽ ലയിച്ച പെരുമാളിൻ്റെ ചക്രവർത്തിത്വം, അദ്ദേഹം കേരളാധീശനായിരുന്നു. കേരളാധീശ ചേര ചക്രവർത്തിയായിരുന്നു അദ്ദേഹം. ആ ചേര ചക്രവർത്തിയായിട്ടുള്ള അദ്ദേഹം ഇവിടെ ലയിച്ചത് കൊണ്ടാണ് അത്ര ഭഗവാന്റെ ചക്രവർത്തി സ്വഭാവം ഇവിടെ വർദ്ധിച്ചതെന്ന് അവർ പറയാറുണ്ട്. ഭഗവാൻ എന്നും ചക്രവർത്തിയെ പോലെയല്ല ഇവിടെ. ഗുരുവായൂര് ഏത് ദിവസം വിശേഷമല്ലാത്തത്? എന്നും എഴുന്നള്ളത്ത് മാനി അമ്പാരി ആലവട്ട ഛത്രചാമരാദികളോട് കൂടിയിട്ട് ഒരു മഹാചക്രവർത്തിയായിട്ടാണ് ഭഗവാൻ എഴുതുന്നത്. ഒന്ന് രാത്രിയത്തെ ശിവേലിക്ക് ഭഗവാൻ എഴുന്നള്ളത് ആ ഇടയ്ക്ക് പ്രദർശന സമയത്ത് ഭഗവാനെ ഒരു ചക്രവർത്തിയായിട്ട് കണ്ടുപോകും. എല്ലാ ദിവസവും, വിശേഷ ദിവസം എന്നല്ല, എല്ലാ ദിവസവും. ഒരു ദിവസത്തെ ഉത്സവം ഏകദിനോത്സവം എന്നാണ് പറയുക ഉദയാസ്തമനത്തിന്. ഒരു ദിവസം അങ്ങനെ എത്ര ഉദയാസ്തമനങ്ങൾ നടക്കണം, എത്ര ഉത്സവങ്ങൾ നടത്തപ്പെടും ഭഗവാന്. അപ്പൊ അങ്ങനെ ഭഗവാന്റെ ചക്രവർത്തിത്വം ആ വിഗ്രഹത്തിലേക്ക് വരാനുള്ള കാരണം കുലശേഖര പെരുമാളാണ്. മുകുന്ദമാല രചിച്ചത് ഇവിടെ വെച്ചാണ്. ഇനി ശങ്കരാചാര്യർ ഗോവിന്ദാഷ്ടകം സത്യം ജ്ഞാനമനന്തം നിത്യം എന്ന് പറഞ്ഞു തുടങ്ങണം. അതിശക്തമായിട്ടുള്ള ശ്ലോകം, എത്ര അങ്ങനെ അദ്വൈതത്തിനെ പിഴിഞ്ഞൊഴിച്ചിരിക്കണം അതിൻ്റെ അകത്ത് അല്ലേ. ഗോവിന്ദം പരമാനന്ദം എന്ന് പറഞ്ഞിട്ട് ഭക്തിയിലേക്ക് എത്തിക്കണം. ഈ ഗോവിന്ദാഷ്ടകം ഭഗവാന്റെ രാത്രി ശിവേലിക്കുള്ള 8 പ്രദക്ഷിണങ്ങളുടെ 8 സ്റ്റോപ്പുകളെ ഒപ്പം നടന്നിട്ട് ശങ്കരാചാര്യർ രചിച്ചാണ് 8 ശ്ലോകങ്ങളെന്ന്. അപ്പൊ ഈ വിഗ്രഹം അനേകം ആൾക്കാരെ, യതിവര്യന്മാരാവട്ടെ ലൗകികരാവട്ടെ, എല്ലാവരെയും ആകർഷിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ക്ഷേത്രത്തിന്റെ, പക്ഷെ ഈ വിഗ്രഹത്തിന് പറ്റിയിട്ടുള്ള അപകടങ്ങളെ കുറിച്ച് ഭഗവാന്റെ കഥകളിൽ 80% അപകടങ്ങളാണ്, അപകടങ്ങളാണ്. അത്ര അനുഭവിച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പൻ. നമ്മളൊക്കെ കരുതലിനപ്പുറത്തേക്ക് ദുരന്തങ്ങളും അനുഭവിച്ചിട്ടുള്ള ഒരു ഭഗവാനാണ്. കാരണം ഈ ശരീരം മാറ്റാൻ പറ്റില്ല ഭഗവാൻ. നമുക്ക് മറ്റു ക്ഷേത്രങ്ങളാണെങ്കിൽ ഒരു വിഗ്രഹം മാറ്റി പുനഃപ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ നടത്താം, ഇത് നടത്താൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പരിക്കുകളാണ്, അത്രയധികം പരിക്കുകൾ സംഭവിച്ചിട്ടുള്ളൊരു വിഗ്രഹമാണ്. എന്നിട്ടും അദ്ദേഹം നിൽക്കണു. നമുക്കൊക്കെ എത്രയോ പ്രത്യാശയും സ്നേഹവും തന്നുണ്ട്. പെരുമാളുടെ കാലത്തിന് ശേഷം കാര്യമായ റെക്കോർഡ്സ് ഇല്ല. പിന്നെ നമ്മൾ ഈ സാമൂതിരിയുടെ കാലഘട്ടങ്ങളിലൊക്കെ ഈ ക്ഷേത്രത്തിൻ്റെ അനുദിനമായിട്ടുള്ള വളർച്ചയാണ് കാണുന്നത്. അനവധി സമ്പത്തും കാര്യങ്ങളൊക്കെ വന്ന് അങ്ങനെ ഒരു 18-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം എത്തുമ്പോൾ തൊട്ടാണ് ഭഗവാന്റെ ഒരു മോശകാലം ആരംഭിക്കുന്നതെന്ന് ശരിക്കും പറയാം. ഭഗവാന്റെ മോശകാലം ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ ഭഗവാനെ ഒരു വ്യക്തിയായിട്ട് കാണണോണ്ട. 17 ഒരു പതിനാറിലാണ് ഡച്ചുകാരുടെ ആക്രമണം. കൊച്ചി രാജാവിനെ സഹായിക്കാൻ വേണ്ടി ഡച്ചുകാർ സാമൂതിരിയുടെ കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങളെയും നശിപ്പിക്കാൻ പുറത്തേക്ക് ഇറങ്ങി. കൊച്ചി രാജാവ് സൈന്യത്തോടുകൂടി വന്ന് പുറത്ത് നിന്ന് കാണിച്ചു കൊടുത്തു, കയറി അറ്റാക്ക് ചെയ്തോന്ന് പറഞ്ഞു. ഇന്തോനേഷ്യ എന്നുള്ള ബറ്റാവിയ എന്ന് പറഞ്ഞിട്ടാണ് സ്ഥലമാണ് അന്ന് ഇന്തോനേഷ്യ. ഇന്തോനേഷ്യ എന്നുള്ള ജാവക്കാരായിട്ടുള്ള 30,000-ത്തോളം പട്ടാളക്കാരന് ഈ ക്ഷേത്രത്തിൻ്റെ അകത്ത് കരച്ചു കയറി അന്നത്തെ ഗുരുവായൂരപ്പൻ്റെ സ്വർണ്ണക്കൊടി വരെ ഇളക്കിക്കൊണ്ട് പോയി. വ്യാപകമായിട്ട് നാശനഷ്ടങ്ങൾ വരുത്തി. ശ്രീകോവിലിൻ്റെ വാതിൽ തകർത്തിട്ടുണ്ട്. അകത്ത് കിടന്ന തിടമ്പെടുത്തോണ്ട് പോയി. ഭഗവാന്റെ കനകമയമായിട്ടുള്ള സകല വസ്തുക്കൾ നിധിയറ വരെ പൊളിച്ചു എന്നാണ് രേഖകളിൽ കാണുന്നത്. ഇവിടെ നമ്മുടെ പൊതുവിശ്വാസം നിധിയറയിൽ ആരും കയറിയിട്ടില്ല എന്നാണ്. പക്ഷെ രേഖകളിൽ നിധിയറ വരെ തകർത്തു എന്നാണ് പറയുന്നത്. ക്ഷേത്രങ്ങളെ സംരക്ഷിക്കാൻ എല്ലാ കാലത്തും വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മൾ, പ്രത്യേകിച്ച് കഴിഞ്ഞ 5-6 നൂറ്റാണ്ടുകളിൽ എല്ലാം എടുത്തോണ്ട് പോയി. പക്ഷെ വിഗ്രഹത്തിനെ അവർ നശിപ്പിച്ചില്ല, എന്തോ കാരണം കൊണ്ട്. നായർ പട്ടാളം പുറത്ത് കാവലിൽ നിൽക്കുക. കൊച്ചി രാജാവിൻ്റെ ചേറ്റുവാ കോട്ട ആക്രമിച്ച് അത് തകർത്തതിന് ശേഷമാണ് വില്യം ബേക്കർ ജക്കോബ് എന്ന് പറയുന്ന ജനറലിൻ്റെ നേതൃത്വത്തിൽ ഇത്രയും ആൾക്കാർ ഇതിൻ്റെ അകത്ത് കയറി. 30,000 ആൾക്കാർ ഇതിൻ്റെ അകത്ത് കയറിയാൽ അവസാനിച്ചു പോകും. അതും തലയ്ക്ക് വെളിവില്ലാത്ത ആൾക്കാർ. അവർ വരുത്തിക്കൊണ്ടിരുന്ന നാശനഷ്ടങ്ങൾ എന്തായിരിക്കും നമുക്ക് ആലോചിക്കാം. അവർ പടിഞ്ഞാറ ഗോപുരം തീയിട്ടിട്ടാണ് പോയത്. കാരണം കിഴക്കന്ന് ഗോപുരമില്ല, ഒരു വാതിൽ മാത്രമേ ഉള്ളൂ. കിഴക്കേ ഗോപുരം 19-ാം നൂറ്റാണ്ടിലേ വന്നിട്ടുള്ളൂ. ഈ ചോവല്ലൂരിൻ്റെ അപ്പുറം പാലം വന്നുകൊണ്ടാണ് ഈ ഭാഗം ഡെവലപ്പായത്. ഇവിടെ സത്രം കഴിഞ്ഞു കഴിഞ്ഞാൽ കാടായിരുന്നു എന്ന് പറയും. കുറച്ച് കൊല്ലങ്ങൾക്ക് മുൻപ് വരെ പടിഞ്ഞാട്ടൊക്കെ ആയിരുന്നു ഈ പട്ടണത്തിൻ്റെ വളർച്ച. വിഗ്രഹം രക്ഷപ്പെട്ടു, പക്ഷേ തിടമ്പില്ലാണ്ട്. സാമൂതിരിപ്പാടിന് പുതിയ ഫണ്ടൊന്നും കൊടുക്കാനുണ്ടായിരുന്നു. സാമൂതിരിപ്പാട് പറഞ്ഞു, ജനങ്ങൾ വന്ന് തൊഴുതിട്ട് കിട്ടണ വരുമാനം കൊണ്ട് മതി, അങ്ങനെ കിട്ടുന്ന വരുമാനം കൊണ്ട് മാത്രം മതി. അതുകൊണ്ട് എന്തുണ്ടായി, 40 കൊല്ലെടുത്തു പടിഞ്ഞാറ ഗോപുരം പുതുക്കിപ്പണിയാൻ. പഠിക്ക വീട്ടിൽ ഇട്ടരാരിച്ച വേണമെന്ന് പറഞ്ഞിട്ടൊരു മഹാത്മാവാണ് അത് പുതുക്കിപ്പണിത്. പക്ഷേ തിടമ്പില്ലാണ്ട് പറ്റില്ലല്ലോ, 40 കൊല്ലം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ചുരുങ്ങിയ പൈസ കൊണ്ട് നാട്ടുകാർ ഒരു കൊച്ചു തിടമ്പ് തെക്ക് മാന്നാർ ഭാഗത്ത് എവിടെയോ അയച്ച് പണിയിച്ചു. തെക്കൻ കേരളത്തിൻ്റെ ശൈലിയിലുള്ള പണിയാണ്. കുറച്ച് രൗദ്രതയുണ്ട്, കുറച്ച് കുടവയറുണ്ട്. വളരെ ലളിതമായ, വലിയ ചെലവില്ലാണ്ട്, ഇത്ര വലിയൊരു ഭഗവാന് എത്ര ഗംഭീര തടമ്പുണ്ടാവേണ്ടതാണ്. പക്ഷെ വളരെ ചെറിയൊരു കുഞ്ഞു തടമ്പ്. ആ തടമ്പാണ് ആറാട്ട് തടമ്പ്. വർഷത്തിലൊരിക്കൽ മാത്രം പുറത്തിറങ്ങുന്ന ഗുരുവായൂരപ്പൻ പൂർണ്ണരൂപത്തിൽ ഭഗവാനെ പരിപൂർണമായിട്ട് ആവാഹിച്ചിട്ട് പുറത്തേക്ക് കൊണ്ടിരുന്ന ആ തടമ്പ്, പഞ്ചലോഹത്തിൻ്റെ മഹത്തായിട്ടുള്ള തടമ്പ് അങ്ങനെ വന്നിട്ടുള്ള തടമ്പാണ്. ഭഗവാന്റെ രണ്ടാമത്തെ രൂപം നമ്മളിന്ന് കാണുന്ന ഏറ്റവും പഴയ രൂപം, ആ മഹാവിഗ്രഹത്തിൻ്റെ ഒരു ചെറിയ പതിവ്. ഇപ്പോൾ നമ്മൾ കാണുന്ന, നമ്മൾ കണ്ടു തൊഴുകുന്ന ഫോട്ടോകളിൽ കാണുന്ന സ്വർണ്ണത്തിളമ്പ് 1975 സെപ്റ്റംബർ മാസത്തിൽ കൊടുന്നല്ലൂർ നാണപ്പനാചാരി ഇതാ ഇവിടെ ഈ നമ്മുടെ ക്യൂ കോംപ്ലക്സ് നിൽക്കുന്ന ഈ ഭാഗത്ത് ഒരു പന്തലിൽ വാർത്തത്. അതിന് മുമ്പുള്ള തടമ്പ് കേടുവന്നതിന് ശേഷം അദ്ദേഹത്തിന് 10-46 വയസ്സേ ഉള്ളൂ ആ തടമ്പിന്, ആ സുന്ദരനായിട്ടുള്ള ആ സ്വർണ്ണ തടമ്പ്. അങ്ങനെ ഭഗവാന്റെ രണ്ട് രൂപങ്ങളാണ്. ഇന്ന് ഞാനവിടെ സോപാനത്തിൻ്റെ അവിടെ രാവിലെ മന്ദിരടിക്കുക ആ സമയത്താണ് അഭിഷേകം കഴിഞ്ഞു ഞാൻ സോപാനത്തിൻ്റെ മുന്നിലെത്തുമ്പോൾ. അപ്പോൾ പാല് അഭിഷേകത്തിന് തൊട്ട് മുമ്പുള്ള ഗ്യാപ്പിലെ കറക്റ്റ് ഞാൻ സോപാനത്തിൻ്റെ മുന്നിലെത്തിയപ്പോൾ ഞാനവിടെ തൊഴുമ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരാൾ ചോദിക്കുന്നുണ്ട് കാവക്കാരോട്, അയ്യാ ഉള്ള 3 സ്വാമി ഇരിക്കേ ഇതിന് ഏത് ഗുരുവായൂരപ്പൻ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവർക്ക് അത് മനസ്സിലാവുന്നില്ല. അവർ പറഞ്ഞ പോ ഇപ്പോൾ ഒന്ന് സംസാരിക്കാൻ നേരില്ല അവർ പറഞ്ഞു കൊടുത്തു. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് അകത്ത വിഗ്രഹമാണോ ഈ പുറത്തെഴുന്നള്ളിക്കണ വിഗ്രഹം എന്ന്. നമ്മുടെ ധർമ്മം ആ അവസ്ഥയിലായി കഴിഞ്ഞു. ഏതാണ് മൂലവിഗ്രഹം, ഏതാണ് എഴുന്നള്ളിപ്പ് വിഗ്രഹം, ഏതാണ് ആറാട്ട് ബിംബം, ഇതൊന്നും നമുക്കിന്ന് തിരിച്ചറിയാൻ പറ്റാണ്ടായി. അപ്പോ ഒരു സാറൊന്ന് ഇരുന്നോട്ടെ, എന്നിട്ട് ഞാൻ ബാക്കി പറയാം. ഇതൊരു ആധ്യാത്മികമായിട്ട് നമ്മൾ ഭഗവാനെ കുറിച്ച് പറഞ്ഞൊരു സഭയല്ലേ നാരായണ. അപ്പോ ഒരു ഈ ഒരു കാലഘട്ടത്തിന് ശേഷം ഒന്ന് നന്നായി വരുമ്പോഴേക്കും അതേ നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ തന്നെ ഗുരുവായൂരപ്പന് വീണ്ടും പ്രശ്നം തുടങ്ങി. 1963 മേടമാസത്തിൽ വിഷുവിനോടടുപ്പിച്ചിട്ട് ഒരു ന്യൂസ് വന്നു ഗുരുവായൂർ, ടിപ്പ് പുറപ്പെട്ടിട്ടുണ്ട് ഗുരുവായൂർ ആക്രമിക്കാൻ. 1788 ഏപ്രിൽ മാസം മല്ലിശ്ശേരി നമ്പൂതിരിപ്പാട് ഗുരുവായൂരപ്പൻ്റെ ഊരാളൻ, ഭഗവാൻ 72 ഊരാളന്മാരുണ്ടായിരുന്നു ആദ്യകാലത്ത്. അത് പിന്നീട് ചുരുങ്ങി 12 അവസാനം ടിപ്പുവിൻ്റെ ആ ആക്രമണ കാലമായപ്പോഴേക്കും അത് വളരെ ചുരുങ്ങിയിരുന്നു, 10 താഴെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പടയോട്ടത്തിന് ശേഷം അത് ഒരാളായിട്ട് ചുരുങ്ങുകയാണ് ചെയ്തു. മല്ലിശ്ശേരി നമ്പൂതിരിപ്പാടിനൊരു വിവരം കിട്ടുകയാണ് ദൂരത്തുനിന്ന് ഇങ്ങനെ ടിപ്പു ഗുരുവായൂർ ലക്ഷ്യമാക്കിയിട്ട് വരുന്നുണ്ട്. കാരണം ഹൈദരുടെ ഒരു ആക്രമണത്തിനെ അതിജീവിച്ചാണ്. ഹൈദര് പൊന്നാനിയിൽ തമ്പടിച്ചിട്ട് ഗുരുവായൂർ ആക്രമിക്കാൻ തയ്യാറെടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ദിവാൻ അന്ന് വെങ്കട്ടരമണ റാവു എന്ന് പറയുന്ന പ്രസിദ്ധനായിട്ടുള്ള ഒരു തിരുവണ്ണാമലക്കാരനായിട്ടുള്ള ഒരു ബ്രാഹ്മണനായിരുന്നു ഹൈദരുടെ മന്ത്രി. അദ്ദേഹം ക്ഷേത്രത്തിൻ്റെ മഹാത്മ്യം പറഞ്ഞു കൊടുത്തിരുന്നു. കൂടാതെ ഇവിടുന്ന് വടക്കേപ്പാട്ട് വാര്യര് 3 പത്തുകാരൻ ഭഗവാൻ ചുവല്ലൂർ തിരുവങ്കടം വടക്കേപ്പാട്ട്, അതിൽ വടക്കേപ്പാട്ട് വാര്യര് തൻ്റെ 6 സമ്പാദ്യം കൊണ്ടുപോയിട്ട് ഹൈദരുടെ മുന്നിൽ വെച്ചിട്ട് ഇത് ആക്രമിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഹൈദർ ചോദിച്ചു അത്ര വിശേഷമാണോ? അപ്പോൾ ആ വൈശിഷ്ട്യം പറഞ്ഞു കൊടുത്തു. ഹൈദർ ഉടനെ ഒരു ദൈവദായം ഒരു ഗ്രാൻഡ് ഏർപ്പെടുത്തി ഗുരുവായൂർ ക്ഷേത്രത്തിന്, ആക്രമിച്ചില്ല. ആ ഗ്രാൻഡ് ടിപ്പും തുടർന്നിരുന്നു. ടിപ്പു ആക്രമിച്ചെങ്കിലും അച്ഛൻ കൊടുത്ത ഗ്രാൻഡ് വേണ്ടാന്ന് വെച്ചിട്ടില്ല. ബ്രിട്ടീഷുകാർ ആ ഗ്രാൻഡിനായിട്ട് കൊടുത്ത സ്ഥലത്തിനെ വിറ്റ് അത് ഡെപ്പോസിറ്റായിട്ട് ഇട്ട് കൊടുത്തു. ഇന്നും ഗുരുവായൂരപ്പൻ്റെ ഡെപ്പോസിറ്റിൽ ആ പൈസ കിടക്കുന്നുണ്ട്. അന്ന് കൊടുത്ത ആ ഫലം ഇപ്പോഴും അവിടെ ഉണ്ട്. പക്ഷേ ടിപ്പു ആക്രമിച്ചു. ടിപ്പുവിന് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ടിപ്പുവിന് സാമൂതിരിയായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ടിപ്പു ഗുരുവായൂർ ആക്രമിക്കുന്ന ഉറപ്പായി. എന്താ ചെയ്യേണ്ടതെന്നറിയാതെ അങ്ങനെ അന്ന് ഓതിക്കന്മാരിൽ പ്രമുഖനായിട്ടുള്ള കക്കാട് ഓതിക്കൻ്റെ അടുത്ത്, ഇവിടെ 4 ഓതിക്കൻ കുടുംബങ്ങളാണ് ഭഗവാനെ സേവിക്കുന്നത്, കക്കാട്, പഴയ, മുന്നൂലം, പൊട്ടക്കുഴി, ഇങ്ങനെ 4 ഓതിക്കൻ കുടുംബങ്ങളാണ്. അതിൽ കക്കാട് ഓതിക്കൻ്റെ അടുത്ത് ആലോചിച്ചു എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചപ്പോൾ ഭഗവാന്റെ ചൈതന്യത്തെ ഒരു തടമ്പിലേക്ക് ആവാഹിച്ചിട്ട്, ഈ തടമ്പ് എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മുടെ ആറാട്ട് തടമ്പ്, ഈ ആറാട്ട് തടമ്പിലേക്ക് ആവാഹിച്ച് ഭഗവാന്റെ മൂലബിംബത്തിന് ഏത് വിധേനയും സംരക്ഷിക്കണം എന്ന് വന്നു. ഇവിടെ കഥ രണ്ടു വഴിക്ക് തിരിക്കും. പ്രാദേശികമായിട്ടുള്ള 3 കഥകളുണ്ട് ഇവിടെ തന്നെ. ഗുരുവായൂർ തന്നെ വിശ്വസിക്കപ്പെടും. ഒന്ന്, മൂലവിഗ്രഹത്തിന് അഷ്ടബന്ധത്തിൽ നടക്കി നിധിയറയിൽ വെച്ചു, ഒന്നാമത്തെ കഥ. രണ്ടാമത്തെ കഥ, മൂലബന്ധ ആ മൂലവിഗ്രഹം അവിടുന്ന് അഷ്ടബന്ധം ഇളക്കി നമ്മുടെ രുദ്രതീർത്ഥത്തിൽ നിക്ഷേപിച്ചു, ഇനി മണിക്കിണറിൻ്റെ അകത്ത് നിക്ഷേപിച്ചു എന്ന് 3 കഥ, ഭഗവാന്റെ കിണർ. ഇതാണ് ഇവിടെ വിശ്വാസമുള്ള കഥ. പക്ഷെ രേഖകളിൽ അങ്ങനെയല്ല കാണുന്നു. എനിക്ക് രേഖകളെ പറയാൻ പറ്റുള്ളൂ. ഭഗവാൻ മണിയടിച്ചിട്ടുണ്ട്, ഭഗവാനെ അമ്പലപ്പുഴയ്ക്ക് ഈ വിഗ്രഹവും പോയി, തിടമ്പ് മാത്രമല്ല. കാരണം അവരുടെ മഹാസാഹസത്തിനെ ഒന്ന് ആലോചിച്ച് നോക്കണം. ഇവിടെ ഇട്ടിട്ട് പോകാൻ വളരെ എളുപ്പമാണ്, കാരണം എല്ലാവരും കുടുംബവും കുട്ടിയും സ്വത്തും എടുത്തിട്ട് രക്ഷപ്പെടുമ്പോൾ പൊന്നു ഗുരുവായൂരപ്പനെ ഇവിടെ ഇട്ടിട്ട് അവർ പോകുന്നത് കൊണ്ടോ അവരതിനെയും എടുത്തോണ്ടാ പോയിരിക്കുന്നു. രസം താച്ചാൽ ഇതേ സമയത്ത് കണ്ണൂർ കടലായി ക്ഷേത്രത്തിലും ഇതേ സംഭവം നടന്നു. കടലായിലെ വിഗ്രഹവും ഇതേമാതിരി തെക്കോട്ടേക്ക് എടുത്തോണ്ട് പോകുന്നു, ഗുരുവായൂരപ്പനെയും തെക്കോട്ടേക്ക് എടുത്തോണ്ട് പോകുന്നു. രാത്രി ഇവർ സഞ്ചാരം ആരംഭിച്ചിട്ട് നേരം പുലരുമ്പോഴേക്കും അമ്പലപ്പുഴ പ്രദേശത്ത് എത്തി അത്ഭുതം ഉണ്ടായി എന്നാ പറയുന്നത്, കാൽനടയായിട്ട് ചുമടെടുത്തിട്ട് പോയിട്ട് പോയി. ഭഗവാന് വെയിറ്റ് ചെയ്യില്ലാത്ത അവസ്ഥ. നമുക്ക് അങ്ങനത്തെ കഥകളല്ലേ കേൾക്കുന്നത്. ഇവിടെ നിന്ന് അമ്പലപ്പുഴയ്ക്ക് ദൂരം എത്രയുണ്ട്? തിരുവിതാംകൂറിലേക്ക് ഏത് വിധേനയും എത്തുക എന്നുള്ളതാണ്, നേരം പുലരുമ്പോഴേക്കെന്ന് പറഞ്ഞിട്ടാണ് പോകണമെന്നാണ്. അങ്ങനെ അവിടെ എത്തിച്ചേർന്നു. ആ ക്ഷേത്രത്തിൽ കക്കാട് ഒതുക്കൻ ദേവനാരായണൻ ചെമ്പകശ്ശേരി രാജാവിനെ ചെന്ന് മുഖം കാണിച്ചിട്ട്, ഇത് ഗുരുവായൂരപ്പൻ്റെ തടമ്പിൽ ചൈതന്യമാണ്, ഇതിനെ യഥാവിധി യഥാസ്ഥാനം നൽകി പ്രതിഷ്ഠിക്കണം പറഞ്ഞു. അമ്പലപ്പുഴ ക്ഷേത്രവളപ്പിൽ ഒരു ബാലാലയം കെട്ടി അതവിടെ വെച്ചു. അത് ഇന്നും നമുക്ക് കാണാം, ഗുരുവായൂരപ്പൻ ഇരുന്ന സ്ഥലം. കടലായി കൃഷ്ണനെയും അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. കടലായി കൃഷ്ണൻ്റെ കഥ ആരും പറയാറില്ല. കടലായിലെ കണ്ണനും അവിടെ പോയിരുന്നുണ്ട്. കടലായിലെ കണ്ണനൊരു പ്രത്യേകതയുണ്ട്, അറിയൂ? പ്രളയം കഴിഞ്ഞപ്പോൾ ഈ ദ്വാരകയിൽ ഓരോരുത്തരും പൂജിച്ച വിഗ്രഹത്തിൽ പകുതിയും വന്നത് കേരളത്തിലേക്കാണ്. രുക്മിണി പൂജിച്ച വിഗ്രഹം ഉടുപ്പിയിലിരിക്കുന്നു, സത്യഭാമ പൂജിച്ച വിഗ്രഹം കടലായി ക്ഷേത്രത്തിലിരിക്കുന്നു, ഭഗവാൻ സ്വയം പൂജിച്ച വിഗ്രഹം ഇവിടെ ഇരിക്കുന്നു, സാത്യകി പൂജിച്ച വിഗ്രഹം തിരുവല്ലയിലിരിക്കുന്നു, അർജുനൻ പൂജിച്ച വിഗ്രഹം ആറന്മുളയിലിരിക്കുന്നു. അങ്ങനെ അമ്പലപ്പുഴ എത്തിയ ഭഗവാന്റെ മൂലബിംബത്തിനെ മുല്ലശ്ശേരി നമ്പൂതിരിപ്പാട് ഇരുട്ടത്ത് കായലിൽ നിക്ഷേപിക്കുകയാണ് ചെയ്തതെന്നാണ്. അദ്ദേഹം 3 ദിവസം അവിടെ രഹസ്യമായിട്ട് ആ കായലിൻ്റെ തീരത്ത് തന്നെ ഒളിച്ചു കഴിഞ്ഞു. ആരും താൻ ആ വിഗ്രഹം വെള്ളത്തിലിട്ടത് കണ്ടിട്ടില്ല എന്ന് ഉറപ്പുവരുത്താൻ ജപിച്ചുകൊണ്ട് കഴിഞ്ഞു എന്നും. അതിനുശേഷം അദ്ദേഹം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോയി, അവിടെ ഭജന ഇരുന്ന് അവിടെ തന്നെ മരിച്ചു. ഇന്നത്തെ മാതിരി വാട്സപ്പ് ചെയ്യാനോ ഫേസ്ബുക്കിൽ നമുക്ക് മെസ്സേജ് ചെയ്യാനൊന്നും പറ്റില്ല. ഞാൻ ഇന്ന സ്ഥലത്ത് കൊണ്ടേ വെച്ചിട്ടുണ്ട് വിഗ്രഹം, ആവശ്യം കഴിഞ്ഞാൽ നിങ്ങൾക്ക് വന്ന് എടുക്കാമെന്നൊന്നും. ഇവിടെ നിന്ന് ജനങ്ങളെ വിട്ടുപോയി. ഒരു 4 കൊല്ലക്കാലം കഴിഞ്ഞ് 1792 967 കൊല്ലവർഷത്തിലാണ് ശ്രീരംഗപട്ടണം കീഴടക്കുന്നത് ബ്രിട്ടീഷുകാർ. അതോടുകൂടി മലബാർ മുഴുവൻ ബ്രിട്ടീഷുകാരുടെ കയ്യിലേക്ക്. 64,000 രൂപയ്ക്ക് പാലക്കാടിനെയും 3,500,000 രൂപയ്ക്ക് ഗുരുവായൂർ അടങ്ങുന്ന മലബാർ പ്രദേശത്തിനെയും ടിപ്പുവിന് കൊടുക്കേണ്ടി വരും. അതിൻ്റെ വില നിശ്ചയിച്ച് ആ കാശ് കൊടുക്കാനില്ലാത്തതുകൊണ്ട് ടിപ്പു ഈ സ്ഥലങ്ങൾ ബ്രിട്ടന് കൊടുത്തു. ഈ സ്ഥലങ്ങളൊക്കെ കീഴിൽ വന്നു. സാമൂതിരിക്ക് പക്ഷെ തിരിച്ച് ക്ഷേത്രം കൊടുത്തില്ല. ബ്രിട്ടീഷുകാർ സാമൂതിരിക്ക് ഇത് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പുന്നത്തൂർ തമ്പുരാൻ കുറേ അവകാശങ്ങളൊക്കെ ചോദിച്ചെങ്കിലും നടന്നില്ല. പക്ഷേ അപ്പോഴും പ്രശ്നം എന്താ വെച്ചാൽ വിഗ്രഹം ഇടില്ല. ഈ വിഗ്രഹം എവിടെ പോയി എന്ന് ആർക്കും അറിയില്ല. ഗുരുവായൂർ പ്രദേശം മുഴുവൻ കാട് പടലം പിടിച്ച് ക്ഷേത്രം മുഴുവൻ കാട് കയറി കിടക്കുക, ഇങ്ങനെ ഒരു അവസ്ഥയില്ല. വിഗ്രഹം എവിടെ പോയി എന്ന് ആർക്കും അറിയാൻ പറ്റാത്തൊരവസ്ഥ. തിടമ്പും എവിടെ പോയി എന്ന് ആർക്കും അറിയാൻ പറ്റാത്ത അവസ്ഥ. കാരണം ഭഗവാന്റെ ചൈതന്യം ആവാഹിക്കണ്ടേ? നമുക്ക് അദൃശ്യമായിട്ടൊരു സ്ഥലത്ത് നിന്ന് ആവാഹിച്ചെടുക്കാൻ താന്ത്രികർക്ക് സാധിക്കും, ആചാര്യന്മാർക്ക്. എന്നാലും അങ്ങനെ അക്കാലത്ത് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു ജ്യോതിഷ കേന്ദ്രമായിരുന്നു മമ്മിയൂർ കളരി. ഈ മമ്മിയൂർ കളരിയിൽ അക്കാലത്തെ കാരണവരായിരുന്നു ഉണ്ണിപ്പണിക്കരെന്ന് പറഞ്ഞു, പ്രസിദ്ധനായിരുന്നു. ഉണ്ണിപ്പണിക്കരെ പ്രശ്നം വെക്കാനായിട്ട് ഗുരുവായൂർ പൗരപ്രമുഖരും മല്ലിശ്ശേരി നമ്പൂരിപ്പാടും കൂടെ സമീപിക്കുന്നു. ആ സമീപിച്ച് 968 വൃശ്ചികമാസം 12 1793 ഉണ്ണിപ്പണിക്കർ വിശദമായിട്ടൊരു പ്രശ്നം വെച്ചു. പ്രശ്നം വെച്ചപ്പോൾ ഭഗവാൻ സന്തോഷമായിട്ട് അമ്പലപ്പുഴയിൽ ഇരിക്കുന്നുണ്ട് എന്ന് സൂചനകളുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്തുന്നു. പാൽ ആ പ്രശ്നചാർത്ത് ഇന്നും കളരിയിലുണ്ട്, വളരെ വിശദമാണ്. അതിനൊന്നും നമുക്ക് കണ്ണടയ്ക്കാൻ പറ്റില്ല. 74 ക്ഷേത്രം കത്തിയതിന് ശേഷം 70 ക്ഷേത്രം കത്തിയതിനു ശേഷം അമ്പലം പുതുക്കിപ്പണിതിട്ട് 74 അതിഗംഭീരമായിട്ടുള്ളൊരു സ്മരണിക ഗുരുവായൂർ ദേവസ്വം പബ്ലിഷ് ചെയ്തിരുന്നു. ആകെ 1 കോപ്പിയാണ് അവശേഷിച്ചിട്ടുള്ളത് നമ്മുടെ ലൈബ്രറിയിൽ. ഇപ്പം അത് ഡിജിറ്റൈസ് ചെയ്തിട്ടുണ്ട്. അതിലൊരു കനപ്പെട്ട ലേഖനുണ്ട്, മമ്മിയൂർ രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ അദ്ദേഹം എഴുതിയ മമ്മിയൂർ കളരിയെക്കുറിച്ച് അതിന് ഈ കഥ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇതിന് കാണുകയാണ്. പാൽപായസം ഏറ്റവും വിശേഷപ്പെട്ട ഒരു സ്ഥലത്ത് ഭഗവാൻ ഇരിക്കുന്നുണ്ട്. അത് പുറത്തെ പ്രാകാരത്തിൽ ഇങ്ങനെയൊക്കെ കണ്ടെത്തണം. പക്ഷെ കൗതുക ബിംബത്തിലായിരിക്കുന്നത്, കൗതുക ബിംബം എന്ന് പറഞ്ഞാൽ ഉത്സവമൂർത്തി തടമ്പ്, അതിലായിരിക്കുന്നു ഭഗവാന്റെ ശരീരം. ജലശായ ജലാന്തർ ഭാഗത്ത് കിടക്കണു, അതിൽ ഉപ്പ് രസമുണ്ട്, കായലാ. അതുകൊണ്ട് ഇനി അത് തിരിച്ചറിയാനുള്ള മാർഗങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് അമ്പലപ്പുഴയാണെന്ന് അത് പറഞ്ഞ്, അത് അമ്പലപ്പുഴ കായലിലാണെന്ന് പറഞ്ഞിട്ട് അത് സംരക്ഷിക്കണ ശക്തികളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആരാണ് ഒന്നാമതായിട്ട് സംരക്ഷിക്കണ ഈ വിഗ്രഹത്തിനെ? അമ്പലപ്പുഴ കൃഷ്ണൻ തന്നെ നിൽക്കണമെന്ന്, ചക്രമായിട്ട് ഈ വിഗ്രഹത്തിനെ സംരക്ഷിച്ചുകൊണ്ട് സാക്ഷാൽ അനന്തരും ഗരുഡനും ഇരുപറവും നിന്നുകൊണ്ട് സംരക്ഷിക്കണമെന്ന് ഈ വിഗ്രഹത്തിന്, ജലത്തിൽ. അപ്പോ മല്ലിശ്ശേരി പറയും അത് പോയി വീണ്ടെടുക്കാനൊരു മുഹൂർത്തം പറഞ്ഞുതരാൻ പറയും വിഗ്രഹത്തിന്. അങ്ങനെ മക്കൾക്ക് കുറച്ചുകൂടെ സമയമുണ്ടല്ലോ അല്ലേ, ഒരു 20 മിനിറ്റ് കൂടെ ഞാൻ സംസാരിക്കും, 8:30 നിങ്ങളുടെ. അത് കഴിഞ്ഞ് ഈ തീയതി കുറിക്കും, ഇവർ പോകാനായിട്ട് തീയതി കുറിക്കുമ്പോഴേക്കും ഒരു സംഘം പെടുന്ന സൈന്യം ഉളനാട്ട് പണിക്കരുടെ നേതൃത്വത്തിൽ, നമ്മുടെ ഈ വൈജയന്തി ബിൽഡിംഗ് നിൽക്കുന്ന സ്ഥലത്തായിരുന്നു അവരുടെ സ്ഥലം, അവർ മുന്നിൽ പോയി ഒരു സർവേയൊക്കെ നടത്താൻ പോയി. അപ്പോഴേക്കും ടിപ്പുവിൻ്റെ പേടി ഒഴിഞ്ഞു കഴിഞ്ഞു. ടിപ്പു വീണ തന്നെ 7 മാസം കഴിഞ്ഞിട്ടാണ് അത്ര ഗുരുവായൂർ പറഞ്ഞത്. അപ്പോൾ കൂടുതൽ ഭയം ഉണ്ടാവുമല്ലോ, എവിടെയെങ്കിലും വെച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന്. അതുകൊണ്ട് മുന്നിൽ ഒരു സൈന്യം പോകും, അവരവിടെ ചെന്ന് അന്വേഷിച്ചപ്പോൾ സംഭവം സത്യമാണ്, ഗുരുവായൂരപ്പൻ്റെ തടമ്പ ഓടിയിരിക്കുന്നു. കായലിൽ വിഗ്രഹം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല, ഇത് ഏത് സ്ഥാനത്താണെന്നും അറിയില്ല. മല്ലിശ്ശേരി നമ്മൾ ഒരുപാട് എവിടെ അത് നിക്ഷേപിച്ചതെന്ന് അറിയില്ല. അടുത്ത പ്രശ്നചാർത്തത കിടക്കുള്ളൂ. ഉണ്ണിപ്പണിക്കർ എഴുതിയിരിക്കുക, ആദ്യം അമ്പലപ്പുഴ കൃഷ്ണന് വിശേഷാൽ ഒരു പാൽപായസം കഴിക്കണം മല്ലിശ്ശേരി പോയിട്ട്, അതിനുശേഷം കായലിൻ്റെ ഇന്ന വൃക്ഷങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഭാഗത്ത് വന്നിട്ട് ഉത്തമനായ ഒരു ബ്രാഹ്മണനെ വിളിച്ചിട്ട് വിഷ്ണുവിന് വിശേഷമായിട്ട് കള പത്മോട്ടിട്ടൊരു പൂജ കൊടുക്കണം. പത്മമിട്ട് പൂജ കൊടുക്കുന്ന സമയത്ത് ആകാശത്ത് ഗരുഡൻ്റെ സാന്നിധ്യം കാണും ഒരു സ്ഥലത്ത്. ആ ഗരുഡൻ 3 പ്രാവശ്യം ആഞ്ഞ് വെള്ളത്തിൻ്റെ നേർക്ക് വന്ന് മേലോട്ട് പോകും, അതാണ് സ്ഥാനം. ഗരുഡൻ മേലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പൂജ അവസാനിപ്പിച്ചോളാം. ആ സമയത്ത് ജലത്തിൻ്റെ അകത്തുനിന്ന് ഒരു സർപ്പം പൊന്തി വരും, 4 ദിക്കുകളിലേക്ക് നോക്കും, താഴോട്ട് പോകും, കുറച്ച് മാറിയിട്ട് നൊര പൊങ്ങും, കുമിളകൾ വരും ശ്വാസമെടുക്കുന്ന പോലെ. അവിടെ കമ്പ് കൊണ്ട് കഴക്കമ്പ് കുത്തിയിട്ട് അതിൽ കൂടെ ഒരാൾ ഊർന്നിറങ്ങി മെല്ലെ ചെന്നിട്ട് എടുത്താൽ വിഗ്രഹം കിട്ടുമ്പോൾ എന്താ ജ്യോതിഷജ്ഞാനം നോക്കും. ഇന്നിങ്ങനെ പറയാൻ പറ്റുന്ന ആൾക്കാരുണ്ടോ? ഗുരുവായൂരപ്പൻ അത്ര മമ്മിയൂരപ്പനെയും പ്രസാദമുള്ള ആളായിരുന്നു. ഉണ്ണിപ്പണിക്കരു മല്ലിശ്ശേരി അവിടെ ചെന്നു, ഈ പറഞ്ഞ പോലെ ഒക്കെ ചെയ്തു, അമ്പലപ്പുഴ കൃഷ്ണൻ പ്രസാദം പാൽപായസം കഴിപ്പിച്ചു, വിഷ്ണുവിന് പത്മോട്ട് പൂജ ചെയ്തു, അതാ വരുന്നു പരുന്ത്, കൃഷ്ണ പരുന്ത്. അപ്പൊ പറഞ്ഞിട്ടുണ്ട് അത് ഗരുഡനാണെന്ന് വിചാരിച്ചോളാം, മനസ്സിലാക്കിക്കോളാം, അത് വെറും പരുന്തല്ല എന്ന്. അപ്പൊ എല്ലാവരും വലിയൊരു സംഘം ആൾക്കാർ നിൽക്കുക ഈ തീരത്ത്, സകലൊരു സാഷ്ടാംഗം നമസ്കരിച്ചു, ഗരുഡൻ അടയാളം കാണിച്ചു കൊടുത്തു. ഗുരുവായൂരപ്പ ആ ഗരുഡൻ പോയ ഉടനെ തന്നെ ഇവിടെ പത്മത്തിൽ പൂജ അവസാനിപ്പിച്ചു, അതാ വെള്ളത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഗംഭീരനായിട്ടൊരു സർപ്പം അങ്ങോട്ട് പൊങ്ങി വരികയാണ്, ഒരസൽ ബാണമുള്ള സർപ്പം. അത് പൊങ്ങിയിട്ട് 4 ദിക്കുകളിലേക്കും അത് നോക്കി ജലത്തിൻ്റെ അന്തർഭാഗത്തേക്ക് പോയതോട് കൂടിയിട്ട് മല്ലിശ്ശേരി നമ്പൂരിപ്പാടിനും ഗുരുവായൂരുന്ന് പോയവർക്കും സന്തോഷം താങ്ങാൻ പറ്റാണ്ട കരയാൻ തുടങ്ങി. കുമിളകൾ വരുന്നു വെള്ളത്തുനിന്ന്, ആ കായലിൻ്റെ ആ നടുഭാഗത്തുനിന്ന്. എന്നാ ഇറങ്ങല്ലേ എന്ന് ചോദിച്ചു. ചുറ്റും നോക്കുമ്പോണ്ട് കൂടെ വന്ന് ആരും കാണാനില്ല. സർപ്പത്തിനെ കണ്ടോടെ എല്ലാവരും പേടിച്ചോടി, സർപ്പത്തിനെ കണ്ടതോടുകൂടി സകല ആൾക്കാരും പേടിച്ചോടി, ആരും വെള്ളത്തിൽ ഇറങ്ങാൻ തയ്യാറില്ല. നമ്മൾ ഒരുപാട് എന്താ ചെയ്യാന്നറിയാണ്ട് ഭഗവാനെ വിളിച്ചുകൊണ്ട് നിന്ന സമയത്ത് 2 നമ്പൂരി ഉണ്ണികൾ അവിടെ വന്നു അത്രേ. 2 പേരും അമ്പലപ്പുഴ കൃഷ്ണൻ്റെ ഈ പാൽപായസം ഉണ്ടാക്കണ കാതം ചുമന്നുകൊണ്ടത്രേ വന്നുകൊണ്ടിരുന്നത്. എന്താ സങ്കടപ്പെട്ട് നിൽക്കണമെന്ന് ചോദിച്ചു. അയ്യോ അത് ഇങ്ങനെ ഒരു സംഭവമാണ്, വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പേടിച്ചത്, അതിനെന്താ ഞങ്ങൾ ഇറങ്ങാലോ പറഞ്ഞിട്ട് ഈ കാതത്തിന് അങ്ങോട്ട് കൂട്ടിക്കെട്ടി. 2 പേര് കാതത്തിൽ അങ്ങോട്ട് നിന്നു. അപ്പം 2 വട്ടയില്ലേ, എന്നിട്ട് അതിനെ വഞ്ചി പോലാക്കിയിട്ട് വലിയ മുളക്കം കൊണ്ട് കുത്തി തുഴഞ്ഞിട്ട് ഇതിൻ്റെ നടുക്കിലേക്ക് അങ്ങോട്ട് എത്തി. അപ്പൊ ഇവര് ഭയങ്കര സംസാരത്തിലായി, ഇവിടെയാണോ നോക്ക്, അങ്ങടാണോ നോക്ക്, ഇങ്ങോട്ട് കുത്ത്, അങ്ങോട്ട് കുത്ത, നോക്കി നോക്കി അങ്ങനെ നൊര വന്ന സ്ഥലത്ത് ഇവര് കറക്റ്റ് എത്തി. ഒറ്റ കുത്തങ്ങള് വെച്ചു കൊടുത്തു, ടിങ് ഒരു സൗണ്ടും കിട്ടും എന്നാ പറഞ്ഞു. എന്നാ ഇവിടെ തന്നെ പറഞ്ഞിട്ട് ആ കഴയക്കൂടെ അങ്ങനെ ഊർന്നിറങ്ങി ചാടി, മിനിറ്റുകൾ കൊണ്ട് പൊങ്ങിയും വന്നു. ഇത്രയും ഭാരമുള്ള വിഗ്രഹം കൊണ്ട് ഈ നമ്മുടെ ഗുരുവായൂരപ്പൻ ജലത്തിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ അങ്ങോട്ട് പൊങ്ങി വരികയാണ്. അന്ന് പൊങ്ങി വന്നാ കേട്ടോ, പിന്നെ വെള്ളത്തിൽ പോയിട്ടില്ല ഇതുവരെ, ഇതുവരെ ജലത്തിൻ്റെ അകത്തേക്ക് പോയിട്ടില്ല. അന്ന് അങ്ങനെ ഉയർന്നു വന്ന ആ നാലുകാതൻ്റെ അകത്തേക്ക് അങ്ങോട്ട് കയറി ഇരുന്നിട്ട് ഭഗവാനെ ഇവിടേക്ക് കൊണ്ടുവന്ന് ഇത് ഇറക്കി വെച്ചപ്പോൾ ഇവിടുന്ന് പോയവർ ഭഗവാനെ കണ്ട സന്തോഷത്തിൽ മതിമറന്ന് അതിനെ കെട്ടിപ്പിടിക്കുകയും അതിനെ ലാളിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് വന്ന ഉണ്ണികളെയും കാണാനില്ല, കാതവും കാണാനില്ല, ഒന്നും കാണാനില്ല. ദേവനാരായണൻ ആ ഭഗവാന്റെ വിഗ്രഹത്തിന് വേണ്ട കേടുപാടുകളൊക്കെ തീർക്കാൻ വേണ്ട ഒരു പൈസയും കൂടെ കൊടുത്തു എന്നാണ്. കാരണം അന്ന് സാമ്പത്തിക ശേഷി വളരെ കുറവാണ്. നോക്കുമുണ്ട് ഈ മുള കൊണ്ട് കുത്തിയതിൽ ഭഗവാന്റെ വലത്തെ കൈ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അതിനെ അഷ്ടബന്ധുവിട്ട് ഉറപ്പിച്ച് സ്വർണത്തിന്റെ ഗോളക കൊണ്ട് കെട്ടി ഉറപ്പിച്ചു. പിൽക്കാലത്ത് കാലുകളും കിരീടത്തിന്റെ അവിടെ രാവിലെ നിർമാലയത്തിന്റെ സമയത്ത് അഭിഷേകം നടക്കുമ്പോൾ കാണാം, ഇങ്ങനെ തിളങ്ങുന്ന ഭാഗങ്ങൾ കണ്ടിട്ടില്ലേ, ഈ ഭാഗമൊക്കെ അതാ ഭഗവാന്റെ ഗോളകയുടെ, അന്നത്തെ കെട്ടിയ ഗോളകയുടെ അവശിഷ്ടങ്ങളാണ്. ശരീരത്തിൽ അങ്ങോട്ട് ഉറച്ചു പോയി ഭഗവാന്റെ ശരീരമായി മാറിയത്. നഖങ്ങളൊക്കെ കാണാം ആ കുഞ്ഞു കയ്യിലെ താമര കയ്യിലെ, ആ താമര പിടിച്ച കയ്യിലെ നഖങ്ങളുടെ അവിടെയൊക്കെ ശരിക്കും കാണാൻ പറ്റും. അങ്ങനെ ആ വിഗ്രഹം അവർ പെട്ടെന്നൊന്നും ഇങ്ങോട്ട് എടുത്തു കൊണ്ടുവരാൻ ധൈര്യപ്പെട്ടില്ല. കാരണം അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം അങ്ങനെയാണ്, വീണ്ടും ആക്രമണം ഉണ്ടാവുമോ, അപ്പോൾ കടൽ തീരം വഴി കൊണ്ടുവന്നാലോ എന്ന് ആലോചിച്ചു, അതോ പറമ്പുകളിൽ കൂടെ കൊണ്ടുവരണം. അന്ന് അങ്ങനെ റോഡുകളില്ലല്ലോ. എന്താണെങ്കിലും ഒരു മാസം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് കുറച്ചുകൂടെ തിരുവിതാംകൂറിൻ്റെ അതിർത്തിയുടെ അകത്തേക്ക് നല്ലോണം കയറി ഇരുന്ന് സുരക്ഷിതമായിട്ടൊരു സ്ഥലത്തേക്ക് ഇരിക്കാം എന്ന് പറഞ്ഞിട്ട് ഇവർ മാവേലിക്കരയ്ക്ക് കൊണ്ടുപോയി. അവിടെ ഒരു പറമ്പിൽ മാടം കെട്ടി അമ്പലപ്പുഴ രാജാവ് വിട്ടുകൊടുത്ത ഒരു നായർ പട്ടാളത്തിൻ്റെ ഒരു കുടുംബം അവരാണത് സംരക്ഷിച്ചിരുന്നത്. അവരെയും കൊണ്ടാണ് പിന്നെ ഇങ്ങോട്ട് പോകുന്നത്. അവരാണ് ഗുരുവായൂരപ്പൻ ഇന്നും വെണ്ണയും പാലും ഒക്കെ കൊടുക്കണം മാടക്കാവിൽ വീട്ടുകാർ, അവരുടെ അവകാശമായിട്ടത് മാറുകയാണ്. ഗുരുവായൂരപ്പൻ്റെ ഗോശാല ഒരു കാലത്ത് സംരക്ഷിച്ചിരുന്നവരാണ്. അങ്ങനെ ഭഗവാൻ അവിടെ ഒരു മാസക്കാലത്തോണ്ട് ഇന്നും ആ സ്ഥലത്തിൻ്റെ പേര് ഗുരുവായൂരപ്പൻ പറമ്പ്, അതിൻ്റെ പട്ടയം ഗുരുവായൂർ ദേവസ്ഥത്തിൻ്റെ പേരില്ല, പക്ഷേ അത് ഇന്ന് ഗുരു മാവേലിക്കര മുനിസിപ്പാലിറ്റിയുടെ ഒരു ഡംപിങ് യാർഡ് മാതിരി കിടക്കുന്നു. ചപ്പും ചവറും കൊട്ടുന്ന ഒരു പറമ്പായിട്ട് കിടക്കുന്നു. ഞാൻ ഈ ഡോക്യുമെൻ്ററിയുടെ യാത്രയിൽ അതിൻ്റെ പട്ടയരേഖ എനിക്ക് കിട്ടി. അത് ദേവസ്വത്തിൻ്റെയാണ്, ഭഗവാന്റെ സ്ഥലം. ആ പറമ്പിൽ നിന്ന് ഭഗവാനെ പിന്നീട് എഴുന്നള്ളിച്ച് ഇങ്ങോട്ട് ഏതാണ്ട് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഇവിടെ എത്തിച്ചതിന് ശേഷം 968 1793 ധനുമാസത്തിൽ 15-ാം തീയതി അന്ന് ഗുരുവായൂർ ഏകാദശി ദിവസമായിരുന്നു. രോഹിണി നക്ഷത്രത്തിൽ രാവിലെ ഒരു 11 മണിയോട് കൂടിയിട്ട് കുഞ്ഞു ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹത്തിനെ വീണ്ടും ഇവിടെ പ്രതിഷ്ഠിച്ചു. അതാണ് ഭഗവാന്റെ തീപിടുത്തത്തിൻ്റെ കാലം വരെയുള്ള രണ്ടാമത്തെ ആ പിന്നത്തെ വരവ്. 1970 നവംബർ 29-ാം തീയതി രാത്രി തീപിടിച്ചപ്പോൾ ഭഗവാനെ വീണ്ടും ഇറക്കി പുറത്ത് കൊണ്ടുവന്നു. നമ്മുടെ കൂത്തമ്പലത്തിലാണ് കൊണ്ടുവച്ച്, അത് കുറച്ച് നേരമേ ഉള്ളൂ. വീണ്ടും അന്നത്തെ ദിവസം 30-ാം തീയതി ഉച്ചയ്ക്ക് ഒരു 11 മണിയായപ്പോഴേക്കും തിരിച്ചകത്തേക്ക് പ്രതിഷ്ഠിക്കുകയും ചെയ്തു ഈ കത്തിയതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ മാറ്റിയിട്ട്. പക്ഷേ ഇത്രയും വർഷത്തിന് ശേഷം ഭഗവാന്റെ തിരിച്ചുവരവ് അങ്ങനെയായിരുന്നു. അങ്ങനെ വന്ന് ഭഗവാനെ അവിടെ പ്രതിഷ്ഠിച്ചതായിട്ടാണ് രേഖകളിൽ കാണുന്നത്. അത് കൃത്യമായിട്ട് കാണുകയും ചെയ്തു. അപ്പം ഈ ക്ഷേത്രത്തിന് അതിന് മുമ്പ് ചെറിയ ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് 1638 നമ്മുടെ കൃഷ്ണാട്ടം എഴുതിയ മാനവേദ സാമൂതിരി യുവരാജാവ് ഏറാൾപാട് തമ്പുരാനായിരിക്കുന്ന കാലത്ത് അദ്ദേഹം ബ്രഹ്മചാരിയായിരുന്നു, വിവാഹം കഴിച്ചിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ നക്ഷത്രം അശ്വതിയായിരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹം ഗുരുവായൂരിരുന്ന ഭരിച്ചിരുന്നു. അദ്ദേഹമാണ് മമ്മിയൂരിലെ വിഷ്ണുവിനെ പ്രതിഷ്ഠിച്ചത്. അദ്ദേഹം ഭഗവാന്റെ ദർശനം ഇവിടെ എലഞ്ഞി മരത്തിൻ്റെ ചോട്ടിലുണ്ടായതും കൃഷ്ണാട്ടം കൃഷ്ണഗീതി എഴുതിയതൊക്കെ നമുക്കറിയുന്ന കാര്യമാണ്. അദ്ദേഹം ഏറാൾപാട് തമ്പുരാനായിരിക്കുമ്പോൾ ജീർണിച്ചിട്ടുള്ള ശ്രീകോവില്, അതായത് മേൽപ്പത്തൂരിന് അഗ്രേ പശ്യാമി എന്ന് പറഞ്ഞ് കണ്ട് ആ ശ്ലോകം തേജോധിപിടതരകളായ അവനിയിലും അവനിയും പറഞ്ഞ് കാണിച്ചു കൊടുത്ത ശ്രീകോവിലല്ല ആ ശ്രീകോവിൽ, വേറെ ആയിരുന്നു. അതൊരു കുഞ്ഞു ശ്രീകോവിലായിരിക്കും അന്നത്തെ ക്ഷേത്രം. ആ ശ്രീകോവിൽ പൊടിച്ച് 52 കൊല്ലങ്ങൾക്ക് ശേഷമാണ് നാരായണ എഴുതി സമർപ്പിച്ചിട്ട് ഈ ശ്രീകോവിൽ പണിയാം. 1638 മാനവേദനാണ്, ഏറാൾപാടായിരിക്കുമ്പോൾ ഇന്നത്തെ ശ്രീകോവിൽ പണിയാണ്. അതിനൊരു 100 കൊല്ലം മുമ്പേ കൂത്തമ്പലം പണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ശ്രീകോവിൽ പണിയുമ്പോൾ ഭഗവാനെ പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ടാവില്ലേ, പണിതുകൊണ്ടിരിക്കണേൻ്റെ അപ്പം നടുക്കിരിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ ഭഗവാനെ അവിടുന്ന് ഇറക്കി ബാലാലയം കെട്ടി പ്രതിഷ്ഠിച്ചിട്ടുണ്ടാവും. ആ ബാലാലയം കെട്ടി പ്രതിഷ്ഠിച്ചത് ഇതേ വടക്ക് വശത്ത് ഇന്ന് ശിവേലി നിൽക്കുന്ന സ്ഥാനത്ത് ഗുരുവായൂരപ്പൻ്റെ ബാലാലയം കെട്ടി ഭഗവാനെ സൈഡിലേക്ക് ഇരുത്തി. അവിടെയായിരുന്നു ആരാധന എന്നുള്ളതുകൊണ്ടാണ് ആ സ്ഥാനത്തിന് ഒരു ഒന്നുകൂടെ ഒരു വൈശിഷ്ട്യം. അവിടെ ശങ്കരൻ വീണിട്ടുണ്ട്, പതിച്ചിട്ടുണ്ട് എന്നൊരു കഥ, കുലശേഖര പെരുമാള് സമാധിയായ സ്ഥാനമാണെന്നുള്ള വേറൊരു കഥ, ഭഗവാന്റെ ബാലാലയം ഇരുന്ന വേറൊരു സ്ഥലം. എന്താണെന്നുണ്ടെങ്കിലും ശിവേലിയുടെ പ്രദക്ഷിണത്തിൻ്റെ ഇടയിൽ രാവിലെ നിങ്ങൾക്ക് കാണാൻ പറ്റും, രാത്രിയൊക്കെ കാണാം. വിളക്കാചാരം നമ്മുടെ എന്താ പറയുക, അവിടെ നിർത്തിയിട്ട് അവിടെ തിരിയിടണം, ശ്രദ്ധിച്ചാൽ കാണാം. തെക്കു വടക്കായിട്ടാണ് കിഴക്ക് പടിഞ്ഞാറായിട്ടല്ല തിരിയിടുക. അവിടെ നിർത്തും ഭഗവാൻ, മേളങ്ങൾക്ക് നിർത്തും. പെരുവനം കുട്ടിയേട്ടനൊക്കെ അവിടെ കറക്റ്റ് ഒന്ന് കോലൊന്ന് ഉയർത്തി അവിടെ നിർത്തും. ഒരു സൈലൻസ് ഉണ്ട് മേളത്തിന്, എന്നിട്ട് വീണ്ടും തുടങ്ങുകയും ആ മൂലയ്ക്ക്. അപ്പോൾ ഭഗവാന്റെ വിഗ്രഹം ഉറപ്പായിട്ട് ആ സമയത്ത് എടുത്ത് പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷവും അനവധി പ്രശ്നങ്ങളെ ഭഗവാൻ അതിജീവിച്ച് പോയിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ആചാര്യന്മാരെ സംബന്ധിച്ചിടത്തോളം, ഏറ്റവും അവരുടെ ആത്മശുദ്ധി കൊണ്ട്, അതായത് ഗുരുവായൂരപ്പൻ്റെ ചൈതന്യത്തിൻ്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ചാൽ, ആ ചൈതന്യത്തിൻ്റെ അടിസ്ഥാനം പ്രപഞ്ച ചൈതന്യം തന്നെയാണ്, യാതൊരു സംശയമില്ല. പക്ഷെ അത് നിലനിർത്തുക എന്നുള്ളൊരു ചുമതല അത് കൊണ്ടു നടക്കണവരാണ്, അവരുടെ തപസ്സാണ്. ഗുരുവായൂരപ്പനെ നമുക്കൊക്കെ ഇത്രയ്ക്കും ഫലദായകനായിട്ട് നിർത്തി തരണം. കാരണം ഒരു ചെറിയ ദുർവിചാരം പോലും ഭഗവാന്റെ ശരീരത്തിൽ ബ്ലേഡ് കൊണ്ട് കോർണമായിട്ടുള്ള പോറലുകളാണ് ഇടണത്, നമുക്കത് മനസ്സിലാവില്ല. നമ്മൾ ശരിക്കും നമ്മുടെ ദേഹത്തോട്ട് ഒരാൾ ബ്ലേഡ് കൊണ്ട് ഒരു കോറൽ അങ്ങോട്ട് കോറി എങ്ങനെയിരിക്കും? അതുപോലുള്ള മുറിവുകളാണ് ഉണ്ടാവുന്നത്. നമ്മൾ അവിടെ ചെന്നിട്ട് ശത്രു നശിക്കാൻ പ്രാർത്ഥിക്കുമ്പോഴും ദുർവിചാരങ്ങൾ പറയുമ്പോഴും ഓരോ അസംബന്ധങ്ങൾ പറയുമ്പോഴും, കാരണം അത് നമ്മളാകണ ഭക്തരുടെ മനസ്സുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ശരീരമാണത്. അപ്പം നമ്മുടെ മനസ്സിലെന്താണോ അതാണ് അവിടെ പ്രശ്നം. നമ്മൾ എന്ത് വിചാരിക്കണം അതവിടെ കിട്ടുക. അതിൻ്റെ ദുരന്തങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഭഗവാൻ അനുഭവിക്കുന്നുണ്ട്. വിശേഷണം ഗ്രഹിക്കേണ്ടതാണ് വിഗ്രഹം എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടാണ്. നമ്മുടെ മനസ്സാണ് അത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അതൊരു ഇൻഷുറൻസ് പോളിസിയാണ്. നമ്മൾ ഓരോരുത്തരും പ്രീമിയം അടച്ചുകൊണ്ടിരിക്കുന്നു, ആവശ്യമുള്ളവന് പോളിസി കിട്ടും അതാത് സമയത്ത്, അനുഗ്രഹത്തിൻ്റെ രൂപത്തിൽ, രക്ഷയുടെ രൂപത്തിൽ. ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ ഒരു സാമാന്യ വസ്തുവല്ല, ഒരു അസാമാന്യ വസ്തുവാണ്. ഒരേ ഒരു വസ്തു എന്തുണ്ടോ അതാണത്. അതുകൊണ്ടാണ് ഭട്ടഭാദ്രൻ അത്ര ബോധത്തോടു കൂടിയിട്ട് ബ്രഹ്മതത്വം ദത്താവദ്ഭാതി സാക്ഷാൽ ഗുരുഭവനപുരം എന്ന് പറഞ്ഞത്. അതിന് ഗുരുഭവനപുരം എന്ന് വിളിക്കാനുള്ള കാരണം ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്, അത് ഈ സ്ഥലനാമം കൊണ്ടല്ല, ഈ സ്ഥല മാഹാത്മ്യം കൊണ്ടല്ല, അതിലൊക്കെ ഉപരിയായിട്ടൊരു അർത്ഥമുണ്ട്. അതാണോ എന്ന് ചോദിച്ചാൽ അതാണ്. നമ്മുടെയൊക്കെ സന്തോഷമാണ് ഈ പ്രദേശത്ത്, ഈ നാട്ടിൽ ഗുരുവിനാലും വായുവിനാലും കൊണ്ടുവരപ്പെട്ട ഈ വിഗ്രഹം പ്രതിഷ്ഠിക്കപ്പെട്ടതുള്ളൂ. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട വായു നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ, നമ്മുടെ പ്രാണനാണ്. ആ പ്രാണനിരിക്കുന്ന പുരം കൂടെ ഏതാ, നമ്മുടെ ശരീരമാണ്. ആ ശരീരത്തിൻ്റെ നാഥനാണ് വായുപുരേശൻ, മാരുതാകാരനാഥൻ. എന്തുകൊണ്ടാണ് ഭട്ടഭാദ്രൻ അധികം സ്ഥലങ്ങളിൽ ഗുരുവായു എന്ന് പറഞ്ഞിട്ടില്ല, വായുപുരേശൻ മാരുതാകാരൻ, വായുവിനെ പിടിച്ചിട്ടാ അധികം പറയുന്നത്. നമ്മൾ പറയും അത് വാദരോഗം മാറാനാണെന്നല്ല. പണ്ട് പൂമുള്ളി തമ്പുരാൻ നാരായണീയത്തിൻ്റെ ഒരു വാർഷികത്തിന് ഈ സത്രത്തിൽ പ്രസംഗിച്ചപ്പോൾ പൂമുള്ളി ആറാം തമ്പുരാൻ പ്രസംഗിച്ച് പറഞ്ഞു അത്രേ, നിങ്ങൾ വിചാരിച്ചോ ഇത് വാദരോഗമാണെന്ന്. അല്ല, വായു കൊണ്ടുണ്ടാകുന്ന ഒരു രോഗമേ ഉള്ളൂ, അത് മനോരോഗമാണ്. അത് മാറ്റണവരാണ് ഗുരുവായൂരപ്പൻ. സത്യം, നമുക്ക് ടെൻഷൻ വന്നാൽ ശ്വാസം പടക്കില്ലേ, സന്തോഷം വന്നാൽ ശ്വാസം ചിലപ്പോൾ നിൽക്കും, ഷോക്കായാലും നിൽക്കും. ശ്വാസത്തിൽ കാണാം നമ്മുടെ വികാരവും മനസ്സിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ. ടെൻഷനുള്ളപ്പോൾ ശ്രദ്ധിച്ചിട്ടോ, കല്ല് കെട്ടിയിട്ടമാരിയിട്ട് നെഞ്ചിലെന്ന് പറയും അല്ലേ? അതിൻ്റെ കാരണം എന്താ, ശ്വാസമാണ്. ആ ശ്വാസത്തിൻ്റെ അതിദേവനാണ് ഭഗവാൻ. അതുകൊണ്ട് മാരുതാകാരനാഥൻ, അതുകൊണ്ട് ഗുരുവായൂരപ്പൻ. ഈ ശ്വാസം കൊണ്ടാണ് സൃഷ്ടി നടക്കുന്നത്, സൃഷ്ടി നിലനിൽക്കുന്നതുകൊണ്ടാണ്, സൃഷ്ടി നിലനിൽക്കുന്നതുകൊണ്ടല്ലേ. എന്തുകൊണ്ടാണ് ഭഗവാൻ സ്ഥിതിയുടെ ദേവനായത്? ഈ വായുവിൻ്റെ രൂപത്തിൽ കത്തിക്കുന്നതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ഇത് കഴിഞ്ഞില്ലേ? പ്രാണൻ എന്ന് പറഞ്ഞ് ശരീരത്തിൽ നിൽക്കുന്ന അതുകൊണ്ടല്ലേ. അതുകൊണ്ട് ഗുജറാത്ത് പോലുള്ള പ്രദേശങ്ങളിൽ ഒരു മന്ത്രമൂർത്തിയുണ്ട്, കൃഷ്ണനെ ഉപാസിക്കുന്ന ഒരുപാട്, പ്രാണേശ്വരൻ എന്ന് പറയും. പ്രാണേശ്വരൻ എന്ന് പറയുന്നത് ഭഗവാനാണ്. ആ പ്രാണേശ്വരൻ എന്നുള്ള സങ്കല്പം ഗുരുവായൂരപ്പനിലുണ്ട്. കാരണം ഈ പ്രാണേശ്വര മന്ത്രത്തിൽ ബാലാക്ഷരങ്ങളുണ്ട്, ബാലാമന്ത്ര ബീജങ്ങളുണ്ടല്ലേ. ഭഗവാൻ ബാലനാരായണൻ, ഏഴെട്ട് വയസ്സ് പ്രായമുള്ളൊരു കുട്ടിയുടെ ഉയരത്തിലാണ് നിൽക്കുന്നത്. ഏത് രൂപത്തിലാണോ തമത്ഭുതം ബാലകമംബുജക്ഷണം എന്ന് പറഞ്ഞിട്ട് ദേവകിയുടെ മുന്നിൽ, വസുദേവരുടെ മുന്നിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് തൻ്റെ സ്വരൂപം കാണിച്ചു കൊടുത്തു, ആ രൂപത്തിലാണ് ഭഗവാൻ നിൽക്കുന്നത്. പുത്രനാണ്, നമ്മുടെ എല്ലാവരുടെയും പുത്രനാണ്, നമ്മുടെ എല്ലാവരുടെയും പിതാവോട് പുത്രനായിട്ട് കാണുന്നത് അദ്ദേഹത്തിന് വലിയ ഇഷ്ടമാണ്. ആ ഇഷ്ടമാണ് അദ്ദേഹത്തിനെ ഉണ്ണിയും ഉണ്ണിയും കണ്ണാ കണ്ണാ നമ്മളെ വിളിപ്പിക്കുന്നത്. എന്നാൽ ചതുർഭാഗവാണ് മഹാവിഷ്ണുവാണ്, സകല പൂജകളും വിഷ്ണുവിൻ്റെ ആണ്. ഭഗവാന്റെ ഈ വിഗ്രഹത്തിൻ്റെ പദാർത്ഥം, അതിൻ്റെ ഒരു സയൻസും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാതെ ഞാൻ പറഞ്ഞു, ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ പലരും കേട്ടിട്ടുണ്ട്, എനിക്ക് പരിചിതമായിട്ടുള്ള മുഖങ്ങളായതുകൊണ്ട് പലരും അറിയാവുന്ന കഥയാണ് ഇത്. പാതാളാഞ്ചനം എന്ന് പറയുന്നൊരു വിശേഷ ശിലയാണ്. നമ്മൾ എളുപ്പത്തിൽ പറയും പാതാളാഞ്ചനം എന്ന് പറയുന്നൊരു കറുത്ത കല്ല. പാതാളാഞ്ചനം എന്ന് പറഞ്ഞാൽ അങ്ങനെ എളുപ്പത്തിൽ പറയാവുന്നൊരു കല്ലല്ല, അത് ഭൂമിയുടെ പുറത്ത് കാണില്ല, അത് ഭൂമിയുടെ അടിയിലേ കാണുള്ളൂ. അതുകൊണ്ടാണ് അതിനെ പാതാളാഞ്ചനം എന്ന് വിളിക്കുന്നത്. അതിൻ്റെ കളർ വിഷം കലർന്ന വിഷത്തിൻ്റെ നിറ കറുപ്പ് കയറിയിട്ടുള്ള പച്ചയാണ്, കടും പച്ച. നമ്മളിപ്പോൾ ഈ വിളക്കിൻ്റെ വെളിച്ചത്തിൽ, ഈ മഞ്ഞ നിറഞ്ഞ വിളക്കിൻ്റെ വെളിച്ചത്തിൽ കാണുമ്പോൾ ആ പച്ച നിറ ഏതാണ്ടാണ് നമുക്ക് കറുപ്പായിട്ട് തോന്നുന്നത്. ശരിക്കും അതിന് ഇരുണ്ട പച്ച നിറമാണ് ആ കല്ലിൻ്റെ നിറം. നരകത്തിൽ ഈ മരതകം എന്ന് പറയുന്നതിൻ്റെക്കാളും ഇരുണ്ടിട്ട് ഇത് ഭൂമിയുടെ അടിയിലേ കാണുള്ളൂ. ഇതെങ്ങനെ ഭൂമിയുടെ അടിയിലെത്തി? ഇത് ഭൂമിയിൽ സ്വമേധയാ ഉണ്ടാവില്ല. ഇത് ഭൂമി തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത്, അല്ലെങ്കിൽ ഭൂമി ഒന്ന് ഉറച്ചു കട്ടിയാവുന്ന സമയത്ത് അന്യഗ്രഹങ്ങളിൽ നിന്ന് തെറിച്ചു വരുന്ന ശകലങ്ങളുണ്ട്, മീറ്റിയോർ, മീറ്റിയോറൈറ്റുകൾ എന്ന് പറയും, മീറ്റിയോറുകൾ. ഇത് വന്നിട്ട് അതിശക്തമായിട്ട് ഭൂമിയിൽ അടിക്കുമ്പോൾ ഇത് കിലോമീറ്ററുകളകത്തേക്ക് പോകും ഭൂമിയുടെ, എന്നിട്ട് അത് അവിടെ കിടക്കും. അങ്ങനെയുള്ള കല്ലാണ് ഈ പാതാളാഞ്ചനം. അപ്പം ഈ പാതാളാഞ്ചനം എന്ന് പറഞ്ഞ കല്ല് തന്നെ പുറത്തുനിന്ന് വന്നിട്ടുള്ള കല്ല, ഇമ്പോർട്ടൻറ്റ് സ്റ്റോണാണ്. ആ കല്ലിൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളൊരു വിഗ്രഹമാണ്, അതിന് അണുവികരണ ശേഷിയുണ്ട്. ബിസ്മത്ത് എന്ന് പറയുന്ന എലമെൻ്റാണ് അതിൽ കൂടുതൽ ഈ പാതാളാഞ്ചനത്തിൻ്റെ കോമ്പോസിഷനിൽ. ഇറിഡിയം എന്ന് പറയുന്ന ഒരു, നമ്മൾ സ്വർണ്ണപ്പണിയിലൊക്കെ ഉപയോഗിക്കാറുണ്ട് ഇറിഡിയം. ഇറിഡിയം എന്ന് പറയുന്ന ഒരു മൂലകം കൂടെ ചേർന്നിട്ടുണ്ട് ഈ മെറ്റീരിയലിൽ. അതിന് ചൈതന്യം പ്രസരിപ്പിക്കാനുള്ള കഴിവ് പ്രകൃതിയാണ്. ഇതൊന്നും നമ്മളുണ്ടാക്കിയ സയൻസ് വെച്ചിട്ടല്ല ഇതുണ്ടാക്കിയ ആൾക്കാരുണ്ടാക്കിയിട്ടുള്ളൂ. കാരണം ഇത് ഈ സയൻസിൻ്റെ അധിഷ്ഠാനമായിട്ടുള്ള തിയറിയെ സൃഷ്ടിച്ചാൾ ഉണ്ടാക്കിയതിന് വിഗ്രഹം. അതുകൊണ്ടാണ് അദ്ദേഹം നമ്മുടെയൊക്കെ അപ്പനായിട്ടിരിക്കുന്നത്, ഗുരുവായൂരപ്പൻ. അദ്ദേഹത്തിനെയാണ് നമ്മൾ നമ്മുടെ അറിവ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. എന്താണെങ്കിലും 8:25 ഈ മഹാഭാഗ്യം നൽകി തന്നതിന് ഗുരുവായൂർ ദേവസ്വത്തിന്, പ്രത്യേകിച്ച് പബ്ലിക്കേഷൻ ഡിവിഷനിലെ സുരേഷ് സാർ, അച്ചുവൻകുട്ടി മാഷ്, കൃഷ്ണാട്ടം സംസ്കൃത അധ്യാപകൻ, അതേപോലെ പ്രിയപ്പെട്ട അഡ്മിനിസ്ട്രേറ്റർ വിനയൻ സാർ, ദേവസ്വം മറ്റ് ഭരണസമിതി അംഗങ്ങൾ, ചെയർമാൻ ഉൾപ്പെടെ, അഭിമന്യനായ തന്ത്രി ബ്രഹ്മശ്രീ ചേന്നാസ് ഗണേശൻ നമ്പൂരിപ്പാട് തുടങ്ങിയ എല്ലാവർക്കും എൻ്റെ പ്രണാമം. നിങ്ങളെ എല്ലാവരെയും ഗുരുവായൂരപ്പനായിട്ട് കണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുന്നു. നാരായണാഖില ഗുരോ ഭഗവാൻ നമസ്തേ. ഗുരുവായൂരപ്പ നാരായണ.